അവന്യാനത്തെ അറിയുന്നു. അവളെ കണ്ടെത്തുന്നവനെ അവൻ പുകഴ്ത്തുകയും ചെയ്യും. ജ്ഞാനത്തിന്റെ വചസ്സുകൾ ഗ്രഹിക്കുന്നവൻ പാണ്ഡിത്യം നേടും. അവൻ സൂക്തങ്ങൾ അവസരോചിതമായി മൊഴിയും. അധമ വികാരങ്ങൾക്ക് കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക. അധമ വികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായിത്തീരും. ആഡംബരത്തിൽ മതിമറക്കരുത്, അത് നിന്നെ ദരിദ്രനാക്കും. കയ്യിൽ ഒന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്ന് നടത്തി ഭിക്ഷക്കാരനായിത്തീരരുത്. എല്ലാ ജ്ഞാനവും ദൈവഭക്തിയിൽ അടങ്ങുന്നു. ജ്ഞാനത്തിൽ നിയമത്തിന്റെ പൂർത്തീകരണമുണ്ട്. തിന്മയിലുള്ള അറിവ് ജ്ഞാനമല്ല, പാപികളുടെ ഉപദേശം വിവേകരഹിതമാണ്. നിന്ദ്യമായ സാമർഥ്യവുമുണ്ട്. ജ്ഞാനമില്ലാത്തതുകൊണ്ട് മാത്രം ഭോഷനായിരിക്കുന്നവനുമുണ്ട്. നിയമം ധിക്കരിക്കുന്ന ബുദ്ധിമാനേക്കാൾ ഭേദമാണ് ദൈവഭയമുള്ള ബുദ്ധിഹീനൻ. സൂക്ഷ്മവും എന്നാൽ അനീതി നിറഞ്ഞതുമായ സാമർഥ്യവുമുണ്ട്. തൻകാര്യം നേടാൻ നിഷ്കരണം പ്രവർത്തിക്കുന്നവരുണ്ട്. ശിരസ് നമിച്ച് വിലപിച്ച് നടക്കുന്ന ഉപാസനുണ്ട്. അവന്റെ ഹൃദയം നിറയെ കാപട്യമാണ്. അവൻ മുഖം മറച്ച് ഒന്നും കേൾക്കുന്നില്ലെന്ന് നടിക്കും. ആരും ശ്രദ്ധിക്കാത്തപ്പോൾ അവൻ നിന്റെ മേൽ ചാടി വീഴും. അശക്തി കൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാലും തക്കം കിട്ടുമ്പോൾ തിന്മ പ്രവർത്തിക്കും. ബാഹ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത്. ബുദ്ധിമാനെ മുഖം കണ്ടാൽ അറിയാം. വേഷം, ചിരി, നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു. സമയോചിതമല്ലാത്ത ശാസനയുണ്ട്. മൗനം അവലംബിക്കുന്ന ബുദ്ധിമാനുമുണ്ട്. കോപം ഉള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത്. കുറ്റമേറ്റു പറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. അക്രമം കൊണ്ട് നീതി നടത്തുന്നവൻ കന്യകയുടെ ശുദ്ധി അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഷണ്ണനെ പോലെയാണ്. മൗനം കൊണ്ട് ബുദ്ധിമാനായി കരുതപ്പെടുന്നവനുണ്ട്. അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവനുമുണ്ട്. മറുപടി പറയാൻ കഴിവില്ലാത്തതുകൊണ്ട് മൗനം ദീക്ഷിക്കുന്നവനുമുണ്ട്. സംസാരിക്കേണ്ടത് എപ്പോഴെന്ന് അറിയാവുന്നതുകൊണ്ട് മൗനം പാലിക്കുന്നവനുമുണ്ട്. ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും. പൊങ്ങച്ചക്കാരനും പോഷനും സമയനോട്ടമില്ല. അമിത ഭാഷി നിന്ദ്യനാണ്. തള്ളിക്കേറി സംസാരിക്കുന്നവനും വെറുക്കപ്പെടും. ദൗർഭാഗ്യം ഭാഗ്യമായി തീരാം. ഭാഗ്യം ദൗർഭാഗ്യമായും. നിഷ്പ്രയോജനമായ ദാനമുണ്ട്. ഇരുട്ടി മടക്കി കിട്ടുന്ന ദാനവുമുണ്ട്. അവമതിയിലേക്ക് നയിക്കുന്ന ബഹുമതിയുണ്ട്. താഴ്മയിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയരുന്നവരുമുണ്ട്. ബുദ്ധിമാൻ സംസാരത്തിലൂടെ പ്രീതി നേടുന്നു. പോഷന്റെ ഉപചാരം വ്യർത്ഥമാണ്. ബാരക്കുമോർ. അപ്പോസ്തല പ്രവൃത്തി 1 മുതൽ. തെയോഫിലോസെ, ഞാൻ എഴുതിയ 1 ചരിത്രം. യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തു ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. അവൻ കഷ്ടാനുഭവിച്ച ശേഷം 40 അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. ഒരുമിച്ചു കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിനെ ഈ കാലത്തിലോ രാജ്യ ആസ്ഥാനമാക്കി കൊടുക്കുന്നതേ എന്ന് ചോദിച്ചു. അവനവരോട് പിതാവ് തന്റെ സ്വന്താധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാൺകെ അവനെ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ടു സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. അവർ യെരുശലേമിന് സമീപത്തെ ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദും കാന്തരം മുൻ പറഞ്ഞ തിരുവെഴുത്തിന് നിവർത്തിരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു, തലകീഴായി വീണ് നടുവേ പിളർന്നവന്റെ കുടലെല്ലാം തുറിച്ചുപോയി. അത് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിനെ അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ എന്ന് പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിൽ ആരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തിന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. അങ്ങനെ അവർ യൂസ്തോസ് എന്ന മറുപേരുള്ള ബർശബ എന്ന ജോസഫ്, മത്യാസ് എന്നീ രണ്ടുപേരെ നിർത്തി. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂത ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തോലത്വത്തിന്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ടു. ചീട്ട് മത്യാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തോലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിൻ കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താൻ താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നുപോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? പർത്തരും മേദ്യരും എലാമ്യരും മെസപ്പത്തോമിയയിലും യഹൂദിയിലും കപ്പദോക്കിയയിലും പൊന്തോസിലും ആസ്യയിലും പ്രുഗ്യയിലും പംഫുല്യയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിലവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു, ഇത് എന്തായിരിക്കുമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരേ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എന്റെ വാക്ക് ശ്രദ്ധിച്ചോൾവീൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 നേരമേ ആയിട്ടുള്ളൂവല്ലോ. ഇത് യോവേൽ പ്രവാചൻ മുഖാന്തരം അള്ളി ചെയ്തു അത്രേ. അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകൾ എന്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പ് സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനെ അവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവേൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രാനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മിയുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചുവെക്കുന്നത് അസാധ്യമായിരുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലതുഭാഗത്തേരിക്കാൻ ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് ആനന്ദിച്ചു. എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു. നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും എന്ന് ദാവീദ് അവനെ കുറിച്ച് പറയുന്നുവല്ലോ. സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ചടക്കപ്പെട്ടുവെന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവന്റെ കല്ലറ ഇന്ന് വരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. എന്നാൽ അവൻ പ്രവാചകനാകിയാൽ ദൈവം അവന്റെ കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തും എന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടിക്കണ്ട് പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി. നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ. എന്നാൽ അവൻ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കോളം, നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളിച്ചെയ്തു എന്ന് പറയുന്നു. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രയേൽ ഗ്രഹമൊക്കെ നിശ്ചയമായി അറിഞ്ഞോളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തോലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്കു കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000 പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവനെ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട ജനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ബാരക്കുമോർ. 127 സങ്കീർത്തനം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തന്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൾ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകയില്ല. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരുശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേലിന്മേ സമാധാനമുണ്ടാകട്ടെ. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ.
നമുക്ക് പ്രാർത്ഥിക്കാം. ബാരക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദുതലമേക്കും തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹീതമായി പ്രഭാതം ശാന്തമായി ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവശബ്ദം കേൾക്കാൻ അവസരം ഒരുക്കി തന്ന ദൈവത്തെ ഭക്തിയോടെ നമുക്ക് സ്തുതിക്കുകയും നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയിൽ ആയിരിക്കാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ സ്പർശനവും ദൈവികമായ നൽവരങ്ങളും ലഭ്യമാകുവാൻ ഞങ്ങൾ ഇടയാക്കണമേ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇപ്പോൾ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെയൊക്കെ സ്നേഹത്തോടെ സ്മരിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരും, പന്നിയ മാമനശൻ, പ്രിയപ്പെട്ട ഐസകച്ചൻ, ഒന്നുകിൽ ജോയിയച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ വൈദികരെയും വളരെ സ്നേഹാദരോടുകൂടി അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. നമുക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കാം, ദൈവമേ, ഞങ്ങളൊക്കെ ആയിരിക്കുന്ന സ്ഥാനത്ത് ഹൃദയത്തിന്റെ ഉള്ളിൽ ആ സ്നേഹവും ആ കരുതലും ആ ദൈവസാന്നിധ്യ ബോധവും ഒക്കെ തിരിച്ചറിയുവാൻ അവിടെ ഞങ്ങളെ സ്പർശിക്കണമേ. ശിഷ്യന്മാർ ഒരുമിച്ച് കാത്തിരുന്നപ്പോൾ അവർക്കുണ്ടായ ആത്മീക അനുഭൂതിയും ആത്മീക അനുഭവവും ഒക്കെ ഞങ്ങളിലും വീണ്ടും വീണ്ടും രൂപപ്പെട്ടു വരുവാനും അങ്ങയുടെ സാക്ഷികളായി ജീവിക്കത്തക്കവണ്ണം ആ ഒരു ആത്മീയ പർവ്വങ്ങളിലേക്ക് ഉയരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധന്മാരെ, നിങ്ങളുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് ആവലായിരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോഴെ സുവിശേഷ ഗീതങ്ങളിലെ 120-ാമത്തെ ഗീതം, എല്ലാവർക്കും സുപരിചിതമായ പഴയ ഗീതം ദൈവമുമ്പാകെ സമർപ്പിക്കാം. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നു നേരണമേ പ്രിയനെ, തിരുനാമം ഉയർന്നിടട്ടെ. ദൈവത്തെ എങ്ങനെ വിശദീകരിച്ചാലും മനുഷ്യ വിശദാംശങ്ങൾക്ക് അപ്രാപ്യമാണ്. എങ്കിലും ദൈവത്തെ പലപ്പോഴും വിശദീകരിക്കുന്നതിൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രിയം കാണുന്ന ഒരു പദത്തിൽ മാത്രമേ ഉള്ളൂ, ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹമാണ് നിരന്തരം നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും പിന്നിട്ടിട്ടും വീണ്ടും അന്വേഷിച്ചു വരാൻ തക്കവണ്ണം നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം. ആ സ്നേഹം നമ്മളിൽ കൂടിയും നമ്മുടെ തലമുറകളിൽ കൂടിയും പകരുവാനും ആ സ്നേഹത്തിന്റെ ബന്ധത്തിൽ അത് പ്രതികൂലതകൾ അനവധി വന്നാലും തകർന്നു പോകാതെ തളർന്നു പോകാതെ ആ ക്രിസ്തുവാകുന്ന അപ്പന്റെ സ്നേഹബന്ധത്തിൽ ഐക്യം പ്രാപിപ്പാൻ ദൈവമേ ഞങ്ങൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഗീതം ദൈവമുമ്പാകെ സമർപ്പിക്കാം. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. എല്ലാമങ്ങേ മഹത്വത്തിനാം സ്നേഹത്തിലൂടെ എല്ലാം കാണുവാം, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാം. എന്നിൽ നിൻ കോപാവം പകരണമേ, ദിവ്യ തേജസാലനെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാലനെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. ആത്മാവിന്റെ ഭക്തിയോടെ ജീവിപ്പാ, ആത്മമൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാ, ആത്മനായക നിരന്തരമായി എന്നിലാത്മദാനങ്ങൾ പകരണമേ, ആത്മനായക നിരന്തരമായി എന്നിലാത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ
കീർത്തിയിടണമേ പ്രിയനേ, തിരുനാമമുയർത്തിടട്ടെ. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. ഭൂവിൽ ഞങ്ങൾ കല്ലവാനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. ഭൂവിൽ ഞങ്ങൾ കല്ലവാനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. എല്ലാ അങ്ങേ മഹത്വത്തിനായ എല്ലാ അങ്ങേ പുകഴ്ചയ്ക്കുമാ തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ജനം. വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ജനം. നിന്റെ പൊന്നുനാമ മഹത്വത്തിന ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. നിന്റെ പൊന്നുനാമ മഹത്വത്തിന ദീനം ശോഭിപ്പാൻ കൃപ നൽകണമേ. എല്ലാ അങ്ങേ മഹത്വത്തിന എല്ലാ അങ്ങേ പുകഴ്ചയ്ക്കുവാ തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്ക് സ്തുതി ആദ്യമുതലെന്ന് നിന്നേക്കം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, പണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ഏകാന ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, പണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, പണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാവിരാജന്റെ അടിയാരോട് കരുണയെന്നും ഈശ്വരജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. സ്വർഗസ്നേഹായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, എന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരപരമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യ മർത്ത മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
കൊടുങ്കാറ്റ് പോലെ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ശബ്ദമുണ്ടാവുകയും പരിശുദ്ധ റൂഹ പിതാവുകൾ പോലെ സ്ലീഹന്മാർക്ക് കാണപ്പെടുകയും അവരിൽ ഓരോരുവന്റെ മേലിരിക്കുകയും അവരെ എല്ലാവരും വിശുദ്ധ റൂഹ കൊണ്ട് നിറഞ്ഞ് ഓരോരോ ഭാഷകളിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംസാരിക്കുകയും ചെയ്ത പ്രകാരം കർത്താവ് ഇതിന്റെ കൃപയാൽ വിശുദ്ധ റൂഹയുടെ ആവശ്യത്തിനും ദാനങ്ങൾക്കും ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. ദൈവവചനത്തിന്റെ ഉന്നത ശബ്ദം ഞങ്ങൾ കേട്ട് പാപ ഉറക്കത്തിൽ നിന്ന് ഞങ്ങൾ ഞെട്ടിയുണരുമാറാകണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയാൽ നിന്നാൽ ദഹിച്ചു പോകാതെ ഞങ്ങൾ പ്രകാശിക്കപ്പെടുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ ശ്ലീഹന്മാർക്ക് ലഭിച്ച നല്ല പ്രകാരം പല ഭാഷകളിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ അവർ സംസാരിക്കുന്നത് കേട്ട ആളുകൾ ഇവർ മദ്യം സേവിച്ച് ലഹരിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞുവല്ലോ. കർത്താവേ, നിന്റെ പരിശുദ്ധ റൂഹായ ഞങ്ങൾ ആസ്വദിച്ച് അതിനാൽ ഞങ്ങൾ ലഹരിക്കുമാറാകണമേ. ഭയന്ന് മാറുകയും ഉപേക്ഷിച്ച് പ്രറിയുകയും ചെയ്തവനായ ശമോൻ കീപ്പ വിശുദ്ധ റൂഹയുടെ ശക്തിയാൽ ജനക്കൂട്ടത്തിന്റെ മധ്യേ ധൈര്യസമേത പ്രസംഗിച്ചുവല്ലോ. കർത്താവേ, അപ്രകാരം ഞങ്ങൾ നിന്റെ വിശുദ്ധ റൂഹായാൽ ശക്തിപ്പെട്ട് പുറജാതികളുടെയും സ്വജാതികളുടെയും മുമ്പാകെ ശോഭിച്ചു വിളങ്ങുകയും ലജ്ജയും ഭയവും കൂടാതെ നിന്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ശ്ലീഹന്മാർ മാളികയിൽ ഒരുമിച്ച് കൂടിയിരുന്നതുപോലെ ഏക മനസ്സോടും യോഗ്യതയോടും കൂടെ ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾക്ക് കാത്തിരിപ്പാൻ താല്പര്യമുള്ളവരായി തീരുമാറാകണമേ. വിദ്യ കുറഞ്ഞവരും മീൻപിടുത്തക്കാരുമായവര് തത്വജ്ഞാനികൾ പോലും വിസ്മയിക്കത്തക്കവണ്ണ ജ്ഞാനികളും സമർത്ഥന്മാരുമായി ഭവിച്ചതുപോലെ കർത്താവെ, ബലഹീനരും പാപികളും അയോഗ്യരുമായ ഞങ്ങൾ ബുദ്ധിപ്രകാശമുള്ളവരായി തീർന്ന് നിന്റെ തിരുനാമത്തെ വഹിക്കുകയും പ്രസിദ്ധപ്പെടുത്തുകയും നിന്റെ നാമത്തിന് വേണ്ടി പീഡയോ നിരക്കങ്ങളോ സഹിക്കാൻ സന്തോഷമുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ഉയരങ്ങളിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം നിങ്ങൾ ഊർഷയം പട്ടണത്തിൽ പാർപ്പിനെന്നും പിതാവിൽ നിന്ന് പുറപ്പെടുകയും പുത്രനിൽ നിന്ന് എടുക്കുകയും ചെയ്യുന്നവ ഒരാശ്വാസപ്രദനായ പരിശുദ്ധ റൂഹായ ഞങ്ങൾക്കയക്കും എന്നും ശിഷ്യന്മാരോട് കൽപ്പിച്ചവനായ മെസ്സിയാദംബരാനെ, നീ നിന്റെ പിതാവിന്റെ അടുക്കൽ കരയേറുകയും ആകാശത്തിലും ഭൂമിയിലും സർവ്വ അധികാരവും നിനക്ക് ലഭിക്കുകയും ചെയ്തതിന്റെ ശേഷം പരിശുദ്ധാത്മാവിനെ തന്റെ ശിഷ്യന്മാരുടെ മേൽ അടുക്കലയച്ച് അതിനെ കൊണ്ടവരെ നിറച്ചതിനാൽ നിനക്ക് സ്തുതി. ആശ്വാസപ്രദനായ പരിശുദ്ധ റൂഹ ശ്ലീഹന്മാരുടെ മേൽ വസിച്ചവരെ ജ്ഞാനമുള്ളവരാക്കുകയും അവരെ കൊണ്ട് പല ഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തതുപോലെ കർത്താവെ, ഞങ്ങൾ നിന്റെ വിശുദ്ധ റൂഹായ ഞങ്ങളുടെ മേലയച്ച് ഞങ്ങളെ ജ്ഞാനമുള്ളവരാക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും എല്ലാവിധത്തിലും നിന്റെ മഹത്വങ്ങളെ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളുടെ നാവുകളെ വെളിപ്പാക്കുകയും ചെയ്യണമേ. കർത്താവെ, നിന്റെ ജീവനുള്ള വചനങ്ങളെ ധൈര്യത്തോടെ ഘോഷിപ്പാൻ നിന്റെ വിശുദ്ധ റൂഹ ഞങ്ങൾക്ക് സഹായകരമായിരിക്കണമേ. നിന്റെ വിശുദ്ധ റൂഹ ഞങ്ങളിൽ വസിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ വെടുപ്പും വിശുദ്ധിയുള്ള ആലയമാക്കി തീർക്കണമേ. നിന്നെ ആരാധിക്കുന്നവരായ ഞങ്ങൾ നിന്റെ വരങ്ങളാലും ദാനങ്ങളാലും ഐശ്വര്യപ്പെടുമാറാകണമേ. ഞങ്ങളെ നിനക്ക് കൊള്ളാവുന്ന വിശുദ്ധ പാത്രങ്ങളാക്കി തീർക്കണമേ. നിന്റെ വന്നിയ ഏവൻഗേലിയോൻ ഭൂതലമൊക്കെയിലും പ്രസംഗിക്കപ്പെടുകയും നിന്റെ തിരുനാമം മഹത്വപ്പെടുകയും ചെയ്യുമാറാകണമേ. ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിലെ അനുഗ്രഹീതരെ, ധന്യമാർന്ന ഈ പ്രഭാതം നമുക്ക് ദൈവം ഒരുക്കി തന്നു. വീണ്ടും ഭയത്തിന്റെയും പ്രയാസങ്ങളുടെയും ചുറ്റുപാട് നിൽക്കുന്ന കോലാഹലങ്ങളുടെയൊക്കെ നമ്പരങ്ങളും അസ്വസ്ഥതകളും ഒക്കെ നമ്മൾ കേട്ടും അറിഞ്ഞും അനുഭവിച്ചും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അല്പമൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുവാനും പ്രതീക്ഷയോടെ പ്രത്യാശയോടെ അതിനെ അതിജീവിക്കാനും നമ്മളെ ധൈര്യപ്പെടുത്തുന്നത് സഭ ഒരുക്കുന്ന ആരാധന അനുഷ്ഠാന ജീവിത ശൈലികളും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിലും അതിനപ്പുറമായ ദൈവത്തെ കാണുവാൻ അഹോരാത്രം പരിശുദ്ധ സഭ അതാത് തലങ്ങളിൽ കൂടി ദൈവനിയോഗപ്രകാരം പ്രവർത്തിക്കുന്നതിന്റെ പ്രതിഫലമായി നമ്മൾ അനുഭവിക്കുന്ന സ്വസ്ഥത തീർച്ചയായിട്ടും അത് വാക്കുകൾക്ക് അതീതമാണ്. പ്രയാസങ്ങളൊക്കെ ചുറ്റുപാടുമുണ്ടെങ്കിലും അവയൊക്കെ മറന്ന് ദൈവത്തെ ആരാധിച്ച ജീവിപ്പാനൊക്കെ സഭ നമ്മൾക്ക് ആഹ്വാനം നൽകുമ്പോൾ അതൊരു വലിയ സാധ്യതയായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദിനങ്ങളിൽ ദൈവത്തിൽ കൂടുതൽ പ്രത്യാശ വെച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ അതിനാവശ്യമായ ആത്മീയ ഊർജം അത് കൂടുതലായി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ പെന്തിക്കോസ്തി ദിനങ്ങള് കാത്തിരിപ്പര ദിനങ്ങളായി ആ മഹാശ്രേഷ്ഠമായ ശുശ്രൂഷ വീണ്ടും അനുസ്മരണത്തിൽ കൂടി അനുഷ്ഠാനങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ കോലാഹലങ്ങളിൽ അകപ്പെട്ടു പോകാതെ കൊടുങ്കാറ്റിലും പ്രതികൂലതകളിലും അഴിപ്പതറി വീണ് വിശ്വാസം നഷ്ടപ്പെടുത്തി കളയാതെ ശിഷ്യന്മാർ കാണിച്ച ആ വിശ്വാസം, മരണത്തെ പോലെ അതിജീവിക്കാൻ കാണിക്കുന്ന ആ വിശ്വാസം ഞങ്ങൾക്കും കാണിക്കുവാൻ അവിടെ ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ കഴിഞ്ഞ ദിവസം ഒരു സ്നേഹിതൻ വളരെ സ്നേഹത്തോടനോട് ചോദിച്ചൊരു ചോദ്യം, അച്ഛാ, നമ്മള് 2000 വർഷങ്ങൾക്ക് മുമ്പ് ശിഷ്യന്മാർ ഒരുമിച്ച് കാത്തിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭ്യമായതാണ് സഭയില്, വീണ്ടും ഒരു കാത്തിരിപ്പിന്റെ ആവശ്യം എല്ലാ വർഷവും ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു മറ്റൊരു പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ചോദിച്ചു. എനിക്ക് വളരെ വളരെ നല്ല ഒരു ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ നമ്മളിലൊക്കെ പലപ്പോഴും പലരിലും ഈ ചോദ്യം ഉണ്ടായേക്കാം. അന്ന് നമ്മൾ കാത്തിരുന്ന പരിശുദ്ധാത്മാവിന് ലഭ്യമായവരാണ്, വീണ്ടും എന്തിനാണ് ആത്മാവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്? ഒരുപക്ഷെ പല അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാകുന്നുണ്ടെങ്കിലും എനിക്ക് വളരെ പെട്ടെന്ന് തോന്നിയ ഒരു ഉത്തരം, തീർച്ചയായിട്ടും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എ കൈൻഡ് ഓഫ് സ്പിരിച്വൽ റിഫ്രഷ്മെന്റ്, ആത്മീയത എന്ന് പറയുന്നത് ഒരു റിഫ്രഷ്മെന്റ് ആണ്. നമ്മൾ ഓരോ വർഷവും ഈ അനുഷ്ഠാനങ്ങൾ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ, ഓരോ വർഷവും ഈ ശുശ്രൂഷകളൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ ഒരു പുതുക്കം, ഒരു നവീകരണം നമുക്കുണ്ടാവുന്നുണ്ട്. പൗലോസ് ലീഗ പറയുന്നുണ്ടല്ലോ, ഓരോ ദിനവും നിങ്ങൾ രൂപാന്തരപ്പെടുവീൻ, മനസ്സ് ബോധത്തിലേക്ക് രൂപാന്തരപ്പെടുവീൻ. ആ രൂപാന്തരത്തിലേക്കുള്ളൊരു വളർച്ചയെ തീർച്ചയായിട്ടും കർത്താവ് പരിശുദ്ധാത്മാവ് ലഭ്യമായവരാ മാമോദീസയിൽ കൂടി. പക്ഷെ നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിലൊക്കെ ജീവിക്കുമ്പോൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ചിന്തകൾ, നോട്ടങ്ങൾ, പ്രവൃത്തികൾ, ആഗ്രഹങ്ങൾ, ഇതൊക്കെ നമ്മളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ലഭ്യമായ പരിശുദ്ധാത്മാവിനെ മങ്ങലേൽപ്പിക്കുന്ന ഒരു തലത്തിലാണ് നമ്മുടെ അവസ്ഥകളൊക്കെ. ആ മങ്ങലേറ്റുകൊണ്ടിരിക്കുന്ന അനുനിമിഷം ചെയ്തികളുടെ പ്രതികൂലതകൾ കൊണ്ട് മങ്ങലേറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളെ കൂടുതൽ പ്രശോഭിപ്പിക്കുവാൻ, കൂടുതൽ പ്രോജ്വലിപ്പിക്കുവാൻ വീണ്ടും ഓരോ വർഷവും സഭ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. കാത്തിരുന്ന് ലഭ്യമായ പരിശുദ്ധാത്മാവിനെ കൂടുതൽ വളർത്തിയെടുക്കുവാൻ, കൂടുതൽ പ്രകാശിപ്പിക്കുവാൻ. നമുക്കറിയാം, സ്വർണം അത് തീയിലിട്ട് ഉരുക്കുന്തോറും അതിന് തിളക്കം വർദ്ധിക്കുന്നു എന്ന് പറയുന്നത്, സ്വർണം സ്വർണം തന്നെയാണ്, സംശയമൊന്നുമില്ല, വില കൂടിയതാണ്. പക്ഷേ തീയിലിട്ട് ഉരുക്കുന്തോറും അതിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളൊക്കെ മൂല്യമുള്ളവരാണ്. ആ മൂല്യം കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ, ഒരു റിഫ്രഷ് ചെയ്യാനായിട്ട് സഭ നമ്മളെ ഓർപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഓരോ വർഷവും നമ്മൾ ഈ ശുശ്രൂഷകളൊക്കെ അനുഷ്ഠിക്കുമ്പോൾ രണ്ടാമത്തെ ഒരു ഉത്തരവ് എന്ന് പറയുന്നത്, ഇതൊരു ഇറ്റ്സ് എ ഡിക്ലറേഷൻ ഓഫ് ദ ഫെയ്ത്ത്, ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം കൂടാ. നമ്മൾ നിരന്തരം ഈ ഭൂമിയിൽ അവതരിച്ച കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് വന്നു, ആ വിശ്വാസത്തെ വർത്തമാന കാലങ്ങളിൽ നമ്മുടെ തലമുറകളിൽ കൂടി ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ വർഷവും ഇത് ആഘോഷിക്കുന്നതിൽ കൂടി നമ്മളത് ഏറ്റു പറയുക, അനുഷ്ഠാനങ്ങളിൽ കൂടി നമ്മൾ ഏറ്റു പറയുക. അങ്ങനെ ഏറ്റു പറയാനായിട്ട്, പ്രഘോഷിക്കാനായിട്ടാണ് നമ്മളെ, ഒരുപക്ഷെ നമ്മൾ അവിടെ ഇവിടെയും പോയി സുവിശേഷം ഘോഷിക്കത്തക്ക ഓണമുള്ള ഒരു ആത്മീയ നിലവാരങ്ങളിലേക്ക് ഉയർന്നില്ലെങ്കിലും നമ്മുടെ ഈ അനുഷ്ഠാനങ്ങളിൽ പങ്കുകൊള്ളുമ്പോൾ തന്നെ, അത് വിശ്വാസത്തോട് ഏറ്റു പറയുമ്പോൾ തന്നെ നമ്മളിൽ കൂടി ഒരു സുവിശേഷം പുറപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനെത്ര പ്രസക്തിയുണ്ട്. വീണ്ടും നമുക്ക് പറയാം, കർത്താവ് പിതാവാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കഴിഞ്ഞാഴ്ച നമ്മൾ കേട്ടതാണ്, ദൈവമേ ഞാനും നീയും നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും തമ്മിൽ ഒന്നാവേണ്ടതിന്. അപ്പം ഈ ലോകം മുഴുവൻ ക്രിസ്തുവിൽ, ഈ ഇപ്പം നമ്മളെപ്പോലെ തലമുറയും വരാനുള്ള തലമുറയും ക്രിസ്തുവിലേക്ക് ഒന്നാകുന്ന, പിതാവാ ദൈവത്തിലേക്ക് ഒന്നാകുന്ന ആ പ്രക്രിയ ഇങ്ങനെ നിരന്തരം നമ്മൾ ശരീരത്തിന്റെ വളർച്ച നടക്കുന്നതിനോടൊപ്പം തന്നെ ആത്മാവിന്റെ വളർച്ചയോടെ നടന്നുകൊണ്ടിരിക്കുക, ആ ഒന്നാകലിന്റെ അനുഭവം. അപ്പൊ ഇതൊക്കെ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ ഈ ചിന്തകളൊക്കെ നമ്മളെ ഭരിക്കട്ടെ. തീർച്ചയായിട്ടും ഇതൊരു ഒരു ആത്മീയതയുടെ റിഫ്രഷ്മെന്റ് ആണ്. നിരന്തരം നമ്മൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്റെ ജീവിതത്തിൽ ഈ അനുഷ്ഠാനങ്ങളൊക്കെ ഞാൻ നടത്തുമ്പോൾ, അല്ലെങ്കിൽ വിശ്വാസത്തോടെ ഏറ്റുപറയുമ്പോൾ അതൊരു ഏറ്റുപറത്തിലാണ് എന്റെ എന്നുള്ള ഒരു ബോധങ്ങളിലേക്കൊക്കെ നമ്മൾ വിചാരങ്ങൾ എത്തിച്ചേരുമ്പോഴാണ് നമ്മുടെ അനുഷ്ഠാനങ്ങൾ അർത്ഥപൂർണമായി തീരുന്നതും അതിൽ നിന്ന് ലഭ്യമാകുന്ന നന്മകളെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇതിനെ നിസ്സാരമായിട്ട് കാണരുത്. നമ്മൾ ഈ ദിനങ്ങളിലൊക്കെ, ആ കാത്തിരിപ്പിന്റെ ദിനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ്. നമുക്കറിയാം, നോമ്പിൽ പോലും ഒരു പക്ഷേ ഏറ്റവും ആവശ്യമെങ്കിൽ ഫൈനോടുകൂടി കല്യാണം നടത്താൻ ഭാവാതിരുമേനിയൊക്കെ അനുവാദം തരുമെങ്കിലും ഇത് യാതൊരു വിധത്തിലും അനുവാദം തരാ, ഒരു യാതൊരു കാര്യങ്ങൾക്കും അങ്ങനെയുള്ള ആഘോഷങ്ങൾക്കൊന്നും അനുവാദം തരാതെ പ്രാർത്ഥനാപൂർവ്വം ക്രമീകരിതമായി നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ദിവസങ്ങളാണ് കാത്തിരിപ്പിന്റെ ദിനങ്ങൾ. നമുക്കും ശിഷ്യന്മാരും, നമുക്കൊക്കെ ദൈവാത്മാവുണ്ട്, പക്ഷെ ലഭ്യമായ ദൈവാത്മാവിന് മങ്ങലേക്കാതിരിപ്പാൻ തക്കവണ്ണം ഈ ദിനങ്ങളൊക്കെ കൂടുതൽ പ്രാർത്ഥിച്ച് അപരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളിലേക്ക്, ആ ശുശ്രൂഷകളിലേക്ക് അടുത്തു വരിക, ദൈവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ. നമുക്കറിയാം, ഈ വർഷം ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ശുശ്രൂഷ കാണുന്നതെങ്കിലും തീർച്ചയായിട്ടും വേദനയോടുകൂടിയാണ് ഓരോ വൈദികരും ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്നത്. പക്ഷെ യാതൊരു സംശയവുമില്ല, ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്ന ഓരോ പുരോഹിതന്മാരും അവിടെ വെള്ളമെടുത്ത് വാഴ്ത്തി ദേവാലയത്തിനുള്ളിൽ തളിക്കുമ്പോഴും അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഇടവകയിലെ ജനങ്ങൾ മുഴുവൻ അവരുടെ ഉള്ളിലുണ്ട്, അവർ തളിക്കപ്പെടുന്ന ജലത്തിൽ ഉണ്ട് എന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കുക. ആ വിശ്വാസമാണ് നമ്മളെ കൂടുതൽ ബലപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും വെള്ളമൊക്കെ തളിക്കില്ലെങ്കിലും ദൈവാത്മാവ് പറഞ്ഞു വരണമല്ലോ. ആ ദൈവാത്മാവ് നമ്മൾ ഭവനങ്ങളിലാണെങ്കിലും ഇതിനെയൊക്കെ ശ്രദ്ധയോടും ഭക്തിയോടും നല്ല ആത്മീയ അന്തരീക്ഷത്തോടെ വീക്ഷിക്കുന്നവർക്ക് അത് ആ അനവരതമായ നൽകരങ്ങൾ ലഭ്യമാകും എന്നുള്ളത് സംശയമൊന്നുമില്ല. ആ വിശ്വാസം കൂടുതൽ ആത്മീയ തലങ്ങളിലേക്ക് ഉയർത്തുവാൻ നമ്മൾ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട ഐസക് അച്ഛന. നമുക്കറിയാം കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം പന്നി മോഹൻ ജോസഫ് അച്ഛന്റെ സാന്നിധ്യം നമുക്ക് ഉണ്ടായിരുന്ന എല്ലാ ആഴ്ചയിലും പക്ഷെ അവരൊക്കെ സുഖമായിട്ട് നാട്ടിൽ ചെന്ന് ചേർന്നു. വീണ്ടും നമ്മുടെ പൈസക്കറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഈ പ്രാർത്ഥനയുടെ ഒരു അഭിവാജ്യ ഘടകമാണ് അച്ഛൻ എന്നുള്ള കാര്യം നമുക്കറിയാം. അച്ഛന്റെ വാക്കുകൾ എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, എങ്കിലും കേട്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നല്ല പുതുമയാണ് അച്ഛന്റെ വാക്കുകൾ നമുക്ക്. ഇന്നലെ വൈകിട്ട് ഇന്നലെ രാവിലെയും കണ്ട ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛന് പ്രസംഗിക്കണമെന്നും എപ്പോ പറഞ്ഞാലും ഒരു മടിയും കൂടാതെ രസം എന്ന് മാത്രമേ അച്ഛൻ പറയത്തുള്ളൂ. ഞങ്ങൾ എല്ലാവരുടെ പേരിൽ ഈ പ്രാർത്ഥനയിലേക്ക് പ്രിയപ്പെട്ട ഐസക് ബി പ്രകാശ് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിൽ 20-ാമത്തെ ഗീതം ആലപിച്ചുകൊണ്ട് നമുക്ക് തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. നമുക്കറിയാം നിരന്തരം സാധാരണ ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ പാടുന്ന ഒരു പാട്ടാണ് പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണമേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവെ നീ അറിയുന്നു. ആ ഗീതം ദൈവ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം.
പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ, ആതിശയം ലോകത്തിൽ നടന്നിടുക. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ, ആതിശയം ലോകത്തിൽ നടന്നിടുക. ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ, ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു. ലോകത്തിൻ മോഹം വിട്ടോടിടുക, സാത്താന്യ ശക്തിയെ ജയിച്ചിടുക. ലോകത്തിൻ മോഹം വിട്ടോടിടുക, സാത്താന്യ ശക്തിയെ ജയിച്ചിടുക. ധീരതയോടു നിൻ സേവ ചെയ്യുക, അഭിഷേകം ചെയ്തിടണേ. ധീരതയോടു നിൻ സേവ ചെയ്യുക, അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുക, ഞങ്ങൾ വചനത്തിൽ വേരു നീ വളർന്നിടുക. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുക, ഞങ്ങൾ വചനത്തിൽ വേരു നീ വളർന്നിടുക. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിഞ്ചനമുണർന്നിടുക. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിഞ്ചനമുണർന്നിടുക. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട ഐസക് അച്ഛനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എത്രയും സ്നേഹവും ബഹുമാനവുമുള്ള വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹീതരായ വിശ്വാസികളുടെ സമൂഹമേ, ഉദ്ധാനം ചെയ്ത ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം പ്രഭാതത്തിൽ ഏവർക്കും അറിയിച്ചുകൊള്ളട്ടെ. പ്രഭാതത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോഴും മനസ്സിലുള്ള ഒരു സന്തോഷം, മോഹൻ ജോസഫ് അച്ഛൻ ഇവിടെ കാണും, അച്ഛൻ പ്രസംഗിക്കുന്നതിനോട് ചേർത്ത് ഒന്ന് രണ്ട് വരി പറയാനുള്ള അവസരം ഇന്നും ലഭിക്കുമായിരിക്കും എന്നുള്ള ചിന്തയിലാണ് ഉണർന്നതെങ്കിൽ പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ മോഹൻ ജോസഫ് അച്ഛന്റെ ദൗത്യം എന്നെ ഏൽപ്പിച്ചപ്പോൾ പെട്ടെന്ന് അതിന് എസ് തന്നെ പറഞ്ഞു. പക്ഷേ കുറച്ചാഴ്ചകൾ കൊണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു വിസിറ്റിംഗ് വിസയിൽ വന്ന് കൂടുതൽ പ്രസംഗം നടത്തിയതിന്റെ റെക്കോർഡ് മോഹൻ ജോസഫ് അച്ഛന് തന്നെയായിരിക്കും ലഭിക്കപ്പെട്ടത്. ആ സന്തോഷത്തിൽ നിന്നാണ് പെന്തക്കോസ്റ്റ് പെരുന്നാളിന്റെ കാത്തിരിപ്പിൽ വളരെ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുന്ന വിശ്വാസ സമൂഹത്തോട് ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ഒരവസരം ലഭിച്ചതും അതിന്റെ സന്തോഷം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും അതിന് നിയോഗം ലഭിക്കപ്പെടുവാൻ മുഖാന്തരമായ ഒരു ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ടും ഞാൻ ആരംഭിക്കുവാൻ ഇഷ്ടപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, ഈ കാത്തിരിപ്പിന്റെ പ്രത്യേകതയും പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റ് പെരുന്നാൾ അനുഭവത്തിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നതെന്നുള്ള അനുഭവത്തെക്കുറിച്ചും വളരെ വ്യക്തമായും ലളിതമായ ഉദാഹരണത്തിലൂടെ അച്ഛൻ നമ്മളോട് വെളിപ്പെടുത്തുകയുണ്ടായി. ലോക്ക്ഡൌൺ കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നതെന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ദൃശ്യമാധ്യമം നമ്മളെ അത് വെളിപ്പെടുത്തുന്നത് ലോകത്തിൽ ഇങ്ങനെ ഒരിക്കലും ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന ഒരു വാർത്തയാണ് ലോകത്തിലൂടെ ലോകമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നതെങ്കിൽ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോഴേക്കും ആ കാലഘട്ടത്തിലും ലോകത്തെ പല രാജ്യങ്ങളും പ്രത്യേകിച്ച് ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി, അവരുടെ പ്രതീക്ഷകളും പ്രത്യാശകളും ഒക്കെ അവസാനിച്ചുവെങ്കിൽ ആ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പോടുകൂടി ലോകം ഇരട്ടിയായ ഒരു ശക്തിയായി മാറ്റപ്പെട്ടു. ഈ സാംക്രമിക രോഗത്തിൽ നിന്ന് ആ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിന്റെ വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, ആ ലോക യുദ്ധങ്ങളിലോ അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായ മഹാവ്യാധികളിലോ ഒക്കെ ഒരു പ്രത്യേക ദേശങ്ങളിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടത്. ഇത് അറിഞ്ഞു വരാനും മാധ്യമങ്ങൾ ഇത്രയും വേഗത്തിൽ വർത്തമാനങ്ങൾ നമ്മളെ അറിയിക്കുകയോ വാർത്തകളെ വളച്ചൊടിക്കുകയോ ചെയ്യാത്തൊരു കാലഘട്ടമായിരുന്നതുകൊണ്ട് അതിന്റെ വ്യാപ്തി വളരെ കുറവായിരുന്നു. ഇന്ന് ഒരു കൊച്ചു ഗ്രാമത്തിൽ നടക്കുന്ന കാര്യം പോലും ലോകമെന്ന് പറയുന്ന ഒരു മാധ്യമ ലോകത്തേക്ക് എടുത്തിട്ട് കഴിയുമ്പോൾ ഇതെല്ലാവരും അറിയുകയാണ്. നമുക്ക് അറിയാനൊരു വെമ്പലുമുണ്ട്. യഥാർത്ഥത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയും പ്രദോഷം മുതൽ വീണ്ടും പ്രഭാതം വരെ നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയവം പോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലൂടെ ഈ വാർത്തകൾ വിസ്ഫോടനങ്ങളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ബലഹീനനായ എന്റെ മനസ്സിൽ പലപ്പോഴും ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കപ്പെട്ടൊരു കാര്യം, ഇത്രയും വാർത്തകൾ നമ്മൾ അറിയേണ്ട കാര്യമുണ്ടോ? ഒരു കൊച്ചു ജീവിതം നമുക്ക് ലഭിക്കപ്പെടുമ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെയും വൈകിട്ട് മുതൽ വീണ്ടും പ്രഭാതം വരെയും ഇങ്ങനെ 24 മണിക്കൂറും വാർത്തകൾ നമ്മളെ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതുമാത്രമല്ല, ഈ ലോക്ക്ഡൌൺ കാലഘട്ടം എത്തുന്ന സമയം വരെയും ഒരു ഭദ്രാസനത്തിലോ അല്ലെങ്കിൽ ഒരു ദേവാലയത്തിലോ നടക്കുന്ന കാര്യം ആ ദേവാലയത്തിൽ മാത്രമാണ് അറിയുവാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ആ ഭദ്രാസനത്തിൽ. ഇന്ന് ഭദ്രാസനങ്ങളുടെയും സഭകളുടെയും ദേവാലയങ്ങളുടെയും ഒക്കെ വേലികൾ പൊളിച്ച് വിജ്ഞാനം ലോകമെന്ന് പറയുന്ന ഒരു മാധ്യമ സംസ്കാരത്തിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ അതുവരെയും നമ്മൾ ഈ മാധ്യമത്തെ അല്ലെങ്കിൽ ന്യൂ മീഡിയയെ കൂടുതൽ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ തന്നെ അത് കൂടുതൽ ഉപയോഗിക്കുവാൻ എല്ലാവരെയും പരസ്പരം നിർബന്ധിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഓരോ സംഘടനകളും ഓരോ ദേവാലയങ്ങളും അതാത് സ്ഥലത്തിരുന്നുകൊണ്ട് ഈ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ദേവാലയം അത് കേട്ടില്ലെങ്കിലും മറ്റു ദേവാലയങ്ങളെ അത് കേൾപ്പിക്കാനുള്ള വെമ്പലും അറിയാതെ കൂടുന്നു എന്ന ഒരു ചിന്ത എന്റെ മനസ്സിൽ വരികയാണ്. നമ്മളൊരു കൊച്ചു ജീവിതത്തിൽ വേദപുസ്തകം തീർച്ചയായിട്ടും പഠിക്കണം. ദൈവം ഏൽപ്പിച്ച ആരാധനാ പാരമ്പര്യത്തിലൂടെ നമ്മൾ വളരണം. അതിലൂടെ ലഭിക്കുന്ന സ്നേഹവും കൃപയും മറ്റുള്ളവർക്ക് പങ്കുവെക്കണം. ഇതിനു പകരം അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറ്റപ്പെടുകയാണ്. അതുകൊണ്ടാണ് പ്രസംഗകർ തന്നെ പറയും, നിങ്ങൾ തീർച്ചയായും എന്റെ ഈ പ്രസംഗം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. പക്ഷെ അതുവരെയും നമുക്ക് നമ്മുടെ ഉൾബോധം നമ്മളെ പ്രേരിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഈ വാർത്ത മറ്റൊരാളോട് പറയുന്നത്. ഇത് നിർബന്ധമായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അറിയാതെ ചിന്തിച്ചു പോകുന്നത് ക്രിസ്തു പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ആൻഡ് യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് പറഞ്ഞത് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ പ്രകാശിതരാകേണ്ടുന്നത്. പക്ഷെ ഇന്ന് മാധ്യമങ്ങളിലൂടെ നമ്മൾ എപ്പോഴും കാംക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ക്രിസ്തുവിനേക്കാൾ പറ്റുമെങ്കിൽ അല്പം കൂടി പ്രകാശമുള്ളവരായി മാറുവാൻ ഉള്ള ഒരു അഭിവാഞ്ച ചെറുതായിട്ടെങ്കിലും കടന്നു വരുന്നു എന്ന് ഈ ലോക്ക്ഡൌൺ കാലത്തിൽ ഞാൻ ചിന്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ വൈറസിനെ കുറിച്ച് പറയുന്നത് ദ വൈറസ് പാരലൈസ് ദ ഹോൾ വേൾഡ്, ലോകത്തെ മുഴുവനും അക്ഷരാർത്ഥത്തിൽ തളർവാദത്തിലേക്ക് നയിച്ച ഒരു വൈറസ് ആണ് നമ്മൾ ഇന്ന് അദൃശ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ചില ഡോക്ടേഴ്സെങ്കിലും കൃത്യമായി പറയുന്നുണ്ട് നമ്മളിൽ എല്ലാം ഇത് ചെറുതും വലുതുമായി പിടിച്ചിട്ടുണ്ട്, പക്ഷേ അതിനെ അതിജീവിക്കുവാൻ കഴിവുള്ളവരൊക്കെ നിലനിൽക്കുന്നു, അതിജീവിക്കാൻ കഴിവില്ലാത്തവരൊക്കെ പട്ടുപോകുന്നു. ഒരു പക്ഷേ ശരിയാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. എന്നാൽ പെന്തക്കോസ്തി പെരുന്നാളിന്റെ കാത്തിരിപ്പിന്റെ സ്വർഗീയമായ സന്തോഷങ്ങൾ പങ്കുവെക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള വാർത്തയും സഭയുടെ നന്മകളുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ ഓർമ്മിപ്പിച്ചപ്പോൾ അതിനോട് ചേർന്ന് ഒരു വേദവാക്യം പരിചയപ്പെടുത്തിക്കൊണ്ട് പെന്തക്കോസ്തി പെരുന്നാളിലേക്ക് കണ്ണുനട്ട് പ്രത്യേകിച്ച് ഇന്ന് ബുധനാഴ്ചയായി വ്യാഴം വെള്ളി ശനി ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ ശനിയാഴ്ച വൈകിട്ട് മുതൽ പെന്തക്കോസ്തി പെരുന്നാളിന്റെ സ്വർഗീയമായ അനുഭൂതിയിലേക്ക് നമ്മളൊക്കെ കടന്നു വരാൻ പോകുകയാണ്. വെള്ളം തളിപ്പിന്റെ ഒരു ശുശ്രൂഷയായിട്ടാണ് പലപ്പോഴും ചെറുപ്പകാലം മുതൽ നമ്മളിതിനെ പരിചയപ്പെടുന്നത്. പിന്നീടാണ് അതിന്റെ ദൈവശാസ്ത്ര അർത്ഥവും ആരാധനാ പാരമ്പര്യത്തിലും ആരാധനാ വിജ്ഞാനീയത്തിലുമൊക്കെ എത്രമാത്രം ഇത് പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്ന് പിന്നീടാണ് സൺഡേ സ്കൂളിലൂടെയും അല്ലെങ്കിൽ വൈദികർക്കൊക്കെ സെമിനാരി വിദ്യാഭ്യാസത്തിലൂടെയോ അല്ലെങ്കിൽ ദിവ്യബോധനം എന്ന് പറയുന്ന അൽമായർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള ആ പാഠ്യപദ്ധതിയിലൂടെയൊക്കെ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനുള്ള ഒരു അവസരം ലഭിക്കാറുണ്ട്. പക്ഷേ എങ്കിലും ഇതൊരു ചടങ്ങായി തീരുന്നതിനേക്കാൾ ഉപരിയായി മനസ്സുകൊണ്ട് ഇത് അറിഞ്ഞ് നമ്മൾ സ്വയം കൺവിൻസ്ഡ് ആയിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതും വെറുതെ എല്ലാവരും പോയപ്പോൾ ഞാനും പോയി ആ അർത്ഥത്തിൽ അതിനെ എടുക്കുന്നതും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട്. പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ഒരു കൊച്ചു 3 അധ്യായങ്ങൾ മാത്രം ഉള്ള ഒരു കൊച്ചു പുസ്തകമുണ്ട്, ചെറിയ ഒരു പ്രവചന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഹബക്കൂക്ക്. ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം 2:14 വായിച്ചാൽ രണ്ട് കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കൊച്ചു ചെറിയ വാക്യമുണ്ട്. ഒന്ന്, ക്രിസ്തുവിന്റെ വരവ് അല്ലെങ്കിൽ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു മൂലം ഈ ലോകത്തിന് എന്താണ് ലഭിക്കുവാനുള്ളത്. 2, ക്രിസ്തു വിഭാവനം ചെയ്യുകയും ക്രിസ്തു പ്രത്യേകം ശിഷ്യന്മാരോട് നിർദ്ദേശിക്കുകയും ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിലാണ് അതിന്റെ 40 വാക്യങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കേണ്ടതിന് നിങ്ങൾ നഗരത്തിൽ തന്നെ പാർക്കണം. ക്രിസ്തുവിനെ കണ്ടുള്ള സന്തോഷത്തിൽ രണ്ട് കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയിൽ മേഘങ്ങളുടെ ഇടയിലേക്ക് എടുക്കപ്പെടുന്ന ക്രിസ്തുവിനെ കണ്ട് ആ സന്തോഷം പ്രകടിപ്പിക്കുന്ന ആ മനുഷ്യർ ആ നഗരത്തിൽ തന്നെ യെരുശലേം പട്ടണത്തിൽ തന്നെ പ്രാർത്ഥനാപൂർവ്വം കഴിഞ്ഞുകൂടുകയാണ്. ആ കഴിഞ്ഞുകൂടുമ്പോൾ അവർക്കൊരു വാഗ്ദാനം നൽകി. ആ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. ആ പരിശുദ്ധാത്മാവ് കടന്നു വന്നാൽ ഈ ലോകത്തിന് എന്ത് സംഭവിക്കും? ഈ രണ്ട് കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഹബക്കൂക്ക് കാലഘട്ടങ്ങൾക്ക് മുമ്പേ പ്രവചന പുസ്തകത്തിലൂടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്യം പറഞ്ഞു. 2:14, വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. 3 അധ്യായങ്ങളെ ഈ പുസ്തകത്തിനുള്ളൂ. ഹബക്കൂക്ക് എന്ന പ്രവാചകനെ കുറിച്ച് ചെറുതായിട്ടെങ്കിലും 1-2 നമുക്കൊന്ന് പരിചയപ്പെടണമെങ്കിൽ യഹൂദ രാജ്യം മരണവുമായി മല്ലടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഹബക്കൂക്ക് പ്രവചന ശുശ്രൂഷ നിറവേറ്റുന്നത്. വീണ്ടും വീണ്ടും മാനസാന്തരത്തിനായുള്ള ആഹ്വാനം ലഭിച്ചിട്ടും രാജ്യവാസികൾ ദുശാഢ്യത്തോടെ തങ്ങളുടെ പാപ വഴികൾ പിന്തുടരുമ്പോൾ രാജ്യത്തിന്റെ ദുരവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് യഹോവേ എത്രത്തോളം ഇതിങ്ങനെ തുടർന്നു കൊണ്ടുപോകുമെന്ന് വിലപിക്കുന്ന ഹബക്കൂക്ക് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നൽകുന്ന ആലോചനകളാണ് ഹബക്കൂക്ക് ഈ 3 അധ്യായങ്ങളിലൂടെ രേഖപ്പെടുത്തുന്നത്. ഈ ഹബക്കൂക്കിന്റെ ഈ പുസ്തകം മുഴുവൻ നമ്മൾ വായിക്കുകയാണെങ്കിൽ 2 ചോദ്യങ്ങൾ ഹബക്കൂക്ക് ദൈവത്തോട് ചോദിക്കുന്നു. രണ്ട് ചോദ്യത്തിനും ഹബക്കൂക്കിന് ദൈവം തമ്പുരാൻ മറുപടിയും നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൂന്നാം അധ്യായം ഒരു സ്തോത്രഗാനമാണ്, അല്ലെങ്കിൽ നമ്മൾ സങ്കീർത്തനം എന്ന് പറയുന്നത് പോലെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ചൊല്ലുന്ന ഒരു ഗീതം. ദൈവത്തിന്റെ കരുണയ്ക്കായി പ്രവാചകൻ പ്രാർത്ഥിക്കുന്നതും ദൈവത്തിന്റെ കരുണയെ അനുസ്മരിക്കുന്നതും ദൈവത്തിന്റെ രക്ഷയിൽ ആശ്രയിക്കുന്നതും, ഇങ്ങനെയാണ് ആ പുസ്തകത്തിന്റെ ഒരു ചുരുങ്ങിയ പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിന്റെ മധ്യത്തിലാണ് യഹോവയോട് ഈ പ്രവാചകൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന് ഞാൻ പ്രസ്താവിച്ചുവല്ലോ. ആ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ദൈവം തമ്പുരാൻ നൽകുന്ന മറുപടി, നീ അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല, സമുദ്രത്തിലെ ജലം പോലെ ഭൂമി മുഴുവനും ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് പരക്കുന്ന നിമിഷങ്ങൾ ലോകത്തിന് പരിചയപ്പെടേണ്ടി വരും. അതിൽ ഒന്നാമത്തെ പരിചയപ്പെടലാണ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. രണ്ടാമത്തെ പരിചയപ്പെടലാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ക്രൈസ്തവ സഭയുടെ ജനനം എന്ന് പറയുന്ന ഏറ്റവും സന്തോഷത്തോടെ ആഘോഷിക്കേണ്ടുന്ന ഒരു ദിവസമായ പെന്തക്കോസ്തി പെരുന്നാൾ. യഥാർത്ഥത്തിൽ ഈസ്റ്റർ കഴിയുമ്പോൾ വിശ്വാസ സമൂഹവും വൈദിക ഗണവും ഉൾപ്പെടെ ഒരു റിലാക്സേഷൻ പ്രിൻസിപ്പിളിനകത്ത് കടന്നു വരാറുണ്ട്. കാരണം 50 ദിവസം ദീർഘമായ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്തതിന്റെ ഒരു ഒരു അനുഭൂതി പങ്കുവച്ച് കഴിയുമ്പോൾ പൊതു ഞായറാഴ്ച പൊതുവെ ആള് കുറയുന്നൊരു പ്രവണത പണ്ട് കാലഘട്ടത്തിലേ ഉണ്ട്. അതിനുശേഷം പിന്നീട് ഭക്തി വർദ്ധിക്കുന്ന ഒരു ദിവസം ഏതാന്ന് ചോദിച്ചാൽ അത് പെന്തക്കോസ്തി പെരുന്നാളാണ്. പക്ഷേ ഇത് രണ്ടിന്റെയും മധ്യത്തിൽ മറ്റൊരു ദിവസം കൂടി കടന്നുപോയി. അതും നമ്മളൊക്കെ അനുസ്മരിച്ചു, ആരാധന ആലയത്തിൽ നമ്മൾ ഒത്തുചേർന്നു, അല്ലെങ്കിൽ മാധ്യമത്തിലൂടെ ദൃശ്യമാധ്യമത്തിലൂടെ നമ്മളത് പരിചയപ്പെട്ടു. സ്വർഗാരോഹണ പെരുന്നാൾ, ഈ സ്വർഗാരോഹണ പെരുന്നാളും പെന്തക്കോസ്തി പെരുന്നാളും ഒരുപോലെ പ്രസക്തമാണ്. ഒരുപക്ഷെ പെന്തക്കോസ്തി പെരുന്നാൾ ഞായറാഴ്ച വരുന്നത് കൊണ്ട് അത് പ്രാധാന്യമുള്ളതായി തീർന്നു. സ്വർഗാരോഹണ പെരുന്നാൾ വ്യാഴാഴ്ച ആയതുകൊണ്ട്, അതൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട്, ഞായറാഴ്ച അല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ ലാഘവത്തോടു കൂടി കാണുന്നു. എന്റെ മനസ്സിലാക്കലിൽ ഇത് രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതും ഒരുപോലെ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം നമുക്ക് പ്രേരക ഘടകങ്ങൾ തരേണ്ടതുമായ ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഹബക്കൂക്കിന്റെ പുസ്തകം പരിചയപ്പെടുത്തിയത് സമുദ്രത്തിലെ വെള്ളം പോലെ ഭൂമി മുഴുവൻ ദൈവജ്ഞാനം കൊണ്ട് നിറയുവാൻ ദൈവം നൽകുന്ന ഒരവസരമാണ് പെന്തക്കോസ്തി പെരുന്നാൾ. അത് കേവലം ഒരു വെള്ളം വിശുദ്ധീകരിച്ച് കൊടയുന്ന ഒരു ദിവസം മാത്രമല്ല, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവീകമായ ജ്ഞാനം കൊണ്ട് ഭൂമി മുഴുവനും നിറയുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ആ ജ്ഞാനത്തിലേക്ക് നമ്മളെ തന്നെ അടിസ്ഥാനപരമായി, ശാരീരികമായി, മാനസികമായി, വൈകാരികമായി അതിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ദിവസമാണ് ഈ പെന്തക്കോസ്തി പെരുന്നാൾ. ഈ പെരുന്നാളിനെ കുറിച്ച് നമ്മൾ ചെറുതും വലുതുമായ വാർത്തകൾ ചെറിയ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ശൈശവത്തിൽ തന്നെ ചെറുതായിട്ട് പഠിച്ചു തുടങ്ങിയെന്ന് ഞാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തി. അതിനെ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ഞാൻ ഇതിനോട് ചേർന്ന് ചിന്തിക്കുവാനായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പെന്തക്കോസ്തി പെരുന്നാളിന്റെ പ്രധാനമായ ഒരു വാക്കാണ് ഞാൻ ഹബക്കൂക്ക് പ്രവാചന പുസ്തകത്തിലൂടെ പറഞ്ഞത്. സമുദ്രത്തിലെ മുഴുവൻ വെള്ളം ഭൂമിയിൽ നിറയുന്നത് പോലെ ലോകം ജ്ഞാനം കൊണ്ട് നിറയുന്ന ദിവസമാണ് പെന്തക്കോസ്തി പെരുന്നാൾ. എന്നാൽ പെന്തക്കോസ്തി പെരുന്നാൾ, അല്ലെങ്കിൽ പെന്തക്കോസ്തി എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട്, 50 എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. പക്ഷെ കാലഘട്ടം കഴിഞ്ഞ് 19-ാം നൂറ്റാണ്ടിൽ പിറവിയെടുത്ത പ്രത്യേക സഭകൾ, അവര് ആ സഭയ്ക്ക് തന്നെ ഒരു പേരിട്ടു. അത് 19 സംവത്സരങ്ങൾ, അല്ലെങ്കിൽ 19 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ആ സഭ ഉണ്ടായതെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെയുള്ള സഭകൾ കൃത്യമായിട്ട് അതിന് പേരിട്ടു, പെന്തക്കോസ്തൽ സഭ. അത് കേൾക്കുമ്പോൾ തന്നെ വേദപുസ്തകത്തിലെ ഒരു വാക്ക് അടർത്തിയെടുത്തു. പക്ഷെ 50 എന്ന അർത്ഥമാണ് പെന്തക്കോസ്ത് എന്ന വാക്കിന്റെ അർത്ഥം. പെന്തക്കോസ്തി പെരുന്നാൾ എന്ന് പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥതലം വരും. പെന്തക്കോസ്തി പെരുന്നാൾ അനുഭവം എന്ന് പറയുമ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് പെന്തക്കോസ്ത് എന്ന വാക്ക് മാത്രം ഉപയോഗിച്ചാൽ 50-ാമത് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അത് പരിശോധിക്കാം. ആ 50-ാം ദിവസം ദൈവത്തിന്റെ ആഹ്വാനം അനുസരിച്ചാണ് ഒരു പ്രത്യേക സ്ഥലത്ത് കൂടുവാൻ പറഞ്ഞത്. ആ പ്രത്യേക സ്ഥലത്തെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് ആധുനിക കാലഘട്ടത്തിലെ, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൽ ആരാധിക്കുവാൻ ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്ത ദേവാലയം, അല്ലെങ്കിൽ നോഹയുടെ കാലഘട്ടത്തിലെ പെട്ടകത്തിലേക്ക്, നോഹയുടെ ദൈവത്തിന്റെ ആഹ്വാനപ്രകാരം നോഹ ജീവജാലങ്ങളെയും മനുഷ്യ സമൂഹത്തെയും പ്രവേശിപ്പിച്ചതുപോലെ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഉയരങ്ങളിൽ നിന്നുള്ള ശക്തി പ്രാപിക്കുവാനും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹീതമായ സ്ഥലമാണ് വിശുദ്ധമായ ദേവാലയം. ഈ ദേവാലയത്തിലേക്കാണ് ഇത്രയും നാളും സ്വതന്ത്രമായി കടന്നു ചെന്ന് ആരാധിക്കുവാനും എത്ര പ്രാവശ്യം വേണമെങ്കിലും ഞാൻ ഞായറാഴ്ച മാത്രമേ ദേവാലയത്തിൽ വരാവൂ എന്ന് നമ്മുടെ സഭ പഠിപ്പിക്കുന്നില്ല. എല്ലാ ദിവസവും എല്ലാ സമയവും ദേവാലയം ആ വിശ്വാസികൾക്കായി തുറന്നിട്ടിരിക്കുന്ന നിമിഷമാണ്. പക്ഷേ ഞായറാഴ്ച മാത്രമേ ആളുകൾ വരാറുള്ളൂ എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ ഞായറാഴ്ച മാത്രം നമ്മുടെ ദേവാലയങ്ങൾ തുറക്കുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് നിറയപ്പെടുവാനും ദൈവികമായ ശോഭ കൊണ്ട് നമ്മൾ പ്രകാശിതരാകുവാനും ദൈവം നൽകുന്ന ഒരു സ്ഥലം ദേവാലയമാകിയാൽ ആ ദേവാലയത്തിൽ ഇന്ന് നമുക്ക് ചെന്ന് ആരാധിക്കുവാനുള്ള അവസരത്തിന് നിയന്ത്രണം കടന്നു വന്നപ്പോഴാണ് രണ്ട് ഭാഗങ്ങളായിട്ട് മനുഷ്യ സമൂഹം മാറുകയാണ്. ഒന്ന്, ഇതൊരു അവധിക്കാലമായി എടുക്കുന്ന ഒരു ഒരു സമൂഹം. രണ്ട്, കാലഘട്ടങ്ങൾ മുതലേ അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ശീലിച്ചിരുന്ന ഒരു ശീലത്തിൽ നിന്ന് ദൈവാലയത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ടിന്റെ അനുഭവം കണ്ണുനീരോടുകൂടി ഓർക്കുന്ന ഒരു സമൂഹം. ഇതിനെ വീണ്ടും നമുക്ക് പല സബ് ഡിവിഷൻസ് ആയിട്ട് തിരിക്കാമെങ്കിലും ഞാൻ എന്റെ മനസ്സിൽ കടന്നു വന്ന രണ്ട് ആശയങ്ങളായിട്ട് ഇതിനെ പറഞ്ഞപ്പോൾ, ഒന്ന്, ഇതൊരു അവധിക്കാലമായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ചിലരെങ്കിലും വൈദികരോട് ചോദിക്കാറുണ്ട്, അച്ഛാ ഈ മനുഷ്യരെയൊക്കെ ഇനി തിരികെ കയറ്റാൻ പറ്റുമോ? ഇന്നലെയും വൈകുന്നേരം ഒരാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, അച്ഛാ ഈ ലോക്ക്ഡൌൺ ഇങ്ങനെ നീണ്ടുപോയാൽ അല്ലെങ്കിൽ ഈ നിയന്ത്രണം ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ മനുഷ്യരെ തിരികെ വിളിച്ചാൽ ഇനി അവർ വരുമോ? അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ വന്നൊരു ചിന്ത ഇങ്ങനെയാണ്, ദൈവം അതിനുള്ള അവസരം വീണ്ടും നമുക്ക് നൽകുമ്പോൾ നിശ്ചയമായും ആരുടെയും സ്വാധീന വലയത്തിൽ പെടാതെ തന്നെ വിശ്വാസികളായി ദൈവത്തെ അറിയുവാനുള്ള ആഗ്രഹത്തോടുകൂടി അവർ കടന്നു വരും. അതിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ട. നമ്മൾ സ്വയം ചോദിക്കുക, ഞാൻ ഇതിൽ ഏത് കാറ്റഗറിയിൽ പെടും? ഇത് ഞാൻ സാന്ദർഭികവശാൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഒന്നാമതായി ഇതിന്റെ അർത്ഥതലങ്ങളെ കുറിച്ച് നമ്മളൊന്ന് പരിചയപ്പെടുകയും അതിന്റെ മഹത്വം എന്താണെന്ന് ബോധ്യപ്പെടുവാനും ഉള്ള നിമിഷമായിട്ട് ഇതിനെ കാണണം. രണ്ട്, വാട്ട് എൽസ് ഈസ് ദിസ് ഫീസ്റ്റ് നോൺ ആസ്? ഇത് ഇതിന് മറ്റെന്തെങ്കിലും പേരുകൾ സഭയിലോ വേദപുസ്തക പരിജ്ഞാനത്തിലോ അറിയപ്പെടുവാനുണ്ടോ? തീർച്ചയായും മൂന്ന് രീതിയിൽ പഴയ നിയമ പുസ്തകത്തിൽ ഇതിനെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഫീസ്റ്റ് ഓഫ് ദ വീക്ക്, ആഴ്ചകളുടെ ഒരു ആചരണം. രണ്ടാമത് ഫീസ്റ്റ് ഓഫ് ദ ഹാർവെസ്റ്റ്. മൂന്നാമത് ഫീസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് ഫ്രൂട്ട്. അപ്പൊ ഇത് നമ്മൾ ചിലപ്പോഴൊക്കെ ഇതിനെ ഒന്ന് മാറി ചിന്തിക്കേണ്ടി വരുമ്പോൾ, നാട്ടിലൊക്കെയാണെങ്കിൽ ആദ്യ ഫല പെരുന്നാൾ ആഘോഷിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. പക്ഷേ വേദപുസ്തക അടിസ്ഥാനത്തിൽ ആദ്യ ഫലങ്ങൾ ഭൂമിയിൽ വിളവെടുത്തു കഴിയുമ്പോൾ അത് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാനും അതിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ലഭിക്കുന്ന ഒരു അവസരമായിട്ട് കണ്ടുകൊണ്ട് 7 ആഴ്ചകൾ അവസാനിച്ച് 49 ദിവസം പൂർത്തീകരിക്കുമ്പോൾ 50-ാം ദിവസം ആഘോഷിക്കുന്ന ഒരു സ്വർഗീയമായ ആഘോഷം, ഭൂമിയിലെ ഫലമൂലാദികൾ കൊണ്ട് ഭൂമിയെ അനുഗ്രഹിച്ചതിനുള്ള സ്തോത്രം ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള ഒരു പെരുന്നാളായിട്ട് ഇതിനെ കാണുന്നു. ഇംഗ്ലണ്ടിൽ ഇതിനെ വിളിക്കുന്നത്, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലെ സഭകളിൽ വൈറ്റ് സൺഡേ എന്നവരതിനെ വിളിക്കാറുണ്ട്. വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ദേവാലയത്തിൽ വരുന്നതിനെ കുറിച്ചൊരു ചിന്തയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സഭയിൽ സൺഡേ സ്കൂൾ ദിനമായി ഓർമ്മിക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് ഈ പെന്തക്കോസ്റ്റ് പെരുന്നാൾ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ സഭകളിലും അവരവർ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം അനുസരിച്ച് വ്യത്യസ്തങ്ങളായ ചിന്തകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഈ വിഷയത്തെ പ്രതിപാദിക്കാറുണ്ട്. മൂന്നാമതായി, പഴയ നിയമ പുസ്തകത്തിൽ എവിടെയാണ് ഇതിന്റെ തെളിവുകൾ എന്ന് ചോദിച്ചാൽ, ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തിലും ലേവിയ പുസ്തകം 23-ാം അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലും വളരെ ശക്തമായിട്ട് യഹൂദ പാരമ്പര്യത്തിൽ പെന്തക്കോസ്റ്റ് പെരുന്നാൾ അല്ലെങ്കിൽ ഫീസ്റ്റ് ഓഫ് ദ വീക്ക് അതെങ്ങനെ ശീലിക്കണം, എങ്ങനെ അത് ആഘോഷിക്കണം, ആ ആചാരത്തിൽ ആരൊക്കെ പങ്കെടുക്കണം, അതിന്റെ നിമിഷങ്ങളെ കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു വേദഭാഗം അതിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വീണ്ടും പുതിയ നിയമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ അറിയാം, രണ്ട് വേദവാക്യങ്ങൾ കൃത്യമായിട്ട് പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. ഒന്ന്, വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 46 മുതൽ 49 വരെയുള്ള സംഭവം. അതായത് ഒലിവുമലയിൽ നിന്ന്, ബെഥാനിക്ക് സമീപമുള്ള ഒലിവുമലയിൽ നിന്ന് യേശു തമ്പുരാൻ സ്വർഗത്തിലേക്ക് മേഘങ്ങളുടെ ഇടയിലേക്ക് എടുക്കപ്പെടുമ്പോൾ അതുവരെയും സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തെ കുറിച്ച് ധാരാളമായി ഉപമകളിലൂടെ കൃത്യമായി പ്രതിപാദിച്ചുകൊണ്ടിരുന്ന യേശു തമ്പുരാൻ ആ സ്വർഗരാജ്യമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് പോകുവാൻ ആഗ്രഹം വെക്കുകയും അതിലേക്ക് സകല മനുഷ്യരെയും താൻ കൂട്ടിക്കൊണ്ടുപോകുവാൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് മധ്യസ്ഥത അണയ്ക്കുമെന്നുള്ള ഒരു ആഹ്വാനം നൽകുന്ന ദിവസമായിട്ടാണ് ഈ സ്വർഗാരോഹണ പെരുന്നാളിനെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ രണ്ട് കൈകളും ഉയർത്തി അവരെ അനുഗ്രഹിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന നിമിഷമാണത്. അതോടൊപ്പം തന്നെ ഇത് കണ്ട് സന്തോഷിക്കുകയും ക്രിസ്തുവിനെ നമസ്കരിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്തു പറഞ്ഞ വാഗ്ദാനം നിറവേറ്റിയെടുക്കുവാനായി നഗരത്തിൽ തന്നെ പാർത്തുകൊണ്ട് പ്രാർത്ഥനയിലൂടെ കാത്തിരിക്കുന്ന നിമിഷം അവിടെയാണ്. നമ്മുടെ സഭയും 10 ദിവസം കാത്തിരിപ്പിന്റെ നിമിഷങ്ങളായിട്ട് ഇതിനെ ചിത്രീകരിച്ചുകൊണ്ട് സഭയാഗമാനം കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സഭയാഗമാനം പരിശുദ്ധ ബാവാതിരിമേനിയുടെ പ്രത്യേകമായ കൽപ്പനയും നിർദ്ദേശവും ആഗ്രഹവും പ്രകാരം എല്ലാ മെത്രാപ്പോലിത്തന്മാരും തിരുമേനിമാരും വൈദികരും ഇടവകകളും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഈ ഒരു കാത്തിരിപ്പിന്റെ സ്വർഗീയമായ സന്തോഷത്തിൽ ഈ ഉത്കണ്ഠകളെ മാറ്റിക്കൊണ്ട് ദൈവദത്തമായി ദൈവസ്നേഹം പങ്കുവെച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു നിമിഷത്തിലേക്ക് നമ്മൾ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഇറങ്ങിത്തിരിച്ചൊരു കാലഘട്ടമാണ് 2020 ഈ കാത്തിരിപ്പിന്റെ നിമിഷം. അതാണ് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ചിന്തിക്കുവാൻ പറ്റുന്നത്. രണ്ടാമതായി അപ്പോസ്തോല പ്രവൃത്തികൾ 1 ഈ സംഭവം എങ്ങനെ നടന്നുവെന്ന് ലൂക്കോസ് വീണ്ടും വിവരിക്കുകയാണ്. ആ വിവരണത്തിൽ അവിടെ കൂടിയിരുന്ന മനുഷ്യർക്ക് എന്ത് സംഭവിച്ചുവെന്നും അവർ എന്ത് കേട്ടുവെന്നും അവർ എന്ത് പ്രാപിച്ചുവെന്നും കൃത്യമായിട്ട് പറയുന്നു. അന്യഭാഷാ വരം അവർക്ക് ലഭിച്ചു. അതാത് ഭാഷകളിൽ അവർ ഉച്ചരിച്ച കാര്യങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി. അങ്ങനെ പുതിയ ഒരു സന്തോഷ തിമിർപ്പിന്റെ ദിവസത്തിലേക്ക് അവർ കടന്നു വരികയാണ്. അപ്പോൾ ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ക്രിസ്തു ലോകത്തിൽ നിന്ന് പോയപ്പോൾ യഥാർത്ഥത്തിൽ നിരാശയുടെ ലോകത്തിലേക്ക് മാറ്റപ്പെടേണ്ടുന്ന മനുഷ്യർ ക്രിസ്തുവിന്റെ വാക്ക് അനുസരിക്കുന്നത് മൂലം ആ നിരാശയുടെ ലോകത്തിൽ നിന്ന് സന്തോഷത്തിന്റെ അനുഭൂതിയിലേക്ക് മാറിപ്പോയി. ഇന്നും നമ്മൾ ആരാധനാലയത്തിലേക്ക് കടന്നു ചെല്ലാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ അതിനെ ആഘോഷിക്കുന്നവരുണ്ട്. കുഴപ്പമില്ല, ഇപ്പോഴൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല, വിശുദ്ധ കുർബാന ഭക്ഷിക്കുമ്പോൾ മാത്രമാണ് കൊറോണ പകരുന്നതെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിനെ ഭരിക്കാൻ തുടങ്ങി. ശാസ്ത്ര ലോകത്തെ വെറുത്തുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്, ശാസ്ത്രം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളൊക്കെ ചെയ്യുമ്പോഴും ബാക്കി എല്ലാ സ്ഥലത്തും നമുക്ക് പോകാൻ മടിയില്ല. ജോലിസ്ഥലത്ത് പോകാം, നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനുള്ള സ്ഥലത്ത് ചെല്ലാം, വസ്ത്രവ്യാപാര ശൃംഖലകൾ തുറന്നു കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് പോകാം, ബീച്ചിൽ പോകാം, എല്ലാ സ്ഥലത്തും നമുക്ക് പോകാം. പക്ഷേ ദേവാലയത്തിൽ എത്തുമ്പോൾ അവിടെ കൊറോണ നമ്മളെ കാത്തിരിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ അതുവരെ നിന്റെ നാവിന്റെ തുമ്പിലേക്ക് വെച്ചു തരുന്ന ലോകത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ദിവ്യ ഔഷധമാണ് വിശുദ്ധ കുർബാന എന്ന് പഠിപ്പിച്ച നമ്മൾ തന്നെ ഈ ഔഷധം ഭക്ഷിക്കുമ്പോഴാണ് കൊറോണ പടരുന്നതെന്നുള്ള ചിന്ത നമ്മൾ അറിയാതെ പറയാനും പ്രചരിപ്പിക്കുവാനും തുടങ്ങുമ്പോൾ ആ അനുഗ്രഹത്തിലൂടെ നമ്മൾ കടന്നു ചെല്ലേണ്ടുന്ന സ്വർഗരാജ്യത്തിലേക്കുള്ള അനുഭവത്തെ നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തുകയല്ലേ എന്നൊരു ചിന്ത മനസ്സിലൂടെ ചിലപ്പോഴൊക്കെ കടന്നു വരാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ആരെയും വ്രണപ്പെടുത്തുവാനല്ല, നമ്മൾ ശാന്തമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ ഒത്തുചേരാത്തൊരു നിമിഷം ഈ കൊറോണ കാലഘട്ടത്തിലൂടെ നമ്മളെ തീക്ഷ്ണമായും തീവ്രമായും ദൈവം പരിശോധിക്കുന്ന കാലഘട്ടം കൂടിയാണ്. നിന്റെ വിശ്വാസത്തിന്റെ ആഴം എത്രമാത്രമുണ്ട്? നിന്നെ ഒരു കൊറോണ ഭയപ്പെടുത്തുമ്പോൾ, ആ കൊറോണ എന്ന് പറയുന്നത് അദൃശ്യമായ ഒരു വൈറസ്, ഇന്നലെ ഒരു വാർത്ത ഞാൻ കണ്ടത് ഒരു വൈറസ് അല്ല ബാക്ടീരിയയാണ്. അതോടൊപ്പം തന്നെ ഏത് വാട്സപ്പ് ഗ്രൂപ്പ് എടുത്താലും അതിനകത്ത് കാണുന്നത് ഹൗ ടു മേക്ക് മാസ്ക്, അതുണ്ടാക്കുന്നത് എങ്ങനെ, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ശാസ്ത്രലോകവുമായിട്ട് ബന്ധപ്പെട്ടു, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിന്റെ ഡിസ്ഇൻഫെക്റ്റൻസ് ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള ഒരുപാട് ചിത്രീകരണങ്ങൾ കിടക്കുമ്പോഴും ദിവ്യമായ ഔഷധം ക്രിസ്തു നൽകിയിരിക്കുന്ന ദിവ്യ ശരീര രക്തങ്ങളാണെന്നുള്ള ചിന്തയിൽ അതിനെ പ്രാപിക്കുവാൻ ഞാൻ ഏതൊക്കെ മേഖലകളിൽ എന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുമെന്നുള്ള ചിന്തയിലേക്ക് മാറ്റപ്പെടുമ്പോഴാണ് ഈ പെന്തക്കോസ്റ്റ് പെരുന്നാൾ കൂടുതൽ അന്വർത്ഥമാകുന്നത്. അതിനു ആയിരിക്കാം ഒരുപക്ഷെ സഭ പോലും കൃത്യമായിട്ട് ഈ പെന്തക്കോസ്റ്റ് പെരുന്നാളിന്റെ തുടർച്ചയിലുള്ള അല്ലെങ്കിൽ അതിന്റെ പ്രാരംഭത്തിലുള്ള കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾ അനുഗ്രഹീതമാക്കണം എന്ന് ശക്തമായി പരിശുദ്ധ ബാവാതിരിമേനിയും തിരുമേനിമാരും നമ്മളോട് ആഹ്വാനം ചെയ്യുന്നതും ആവശ്യപ്പെടുന്നതും. അതോടൊപ്പം തന്നെ ഈ രണ്ട് വാക്യങ്ങൾ ചേർത്ത് ചിന്തിച്ച് പെന്തക്കോസ്റ്റ് പെരുന്നാളിന്റെ പ്രാധാന്യം നമ്മൾ പങ്കിടുന്നതോടൊപ്പം അത് ഇന്ന് ജീവിക്കുന്ന എനിക്ക് ആ ദിവസത്തെ പോലെ പ്രസക്തമാണെന്ന് ചിന്തിക്കണം. ആദിമസഭയിലെ കൂട്ടായ്മയിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല, നമ്മൾ ഇന്നത്തെ തലമുറയിൽ ജീവിക്കുന്നവരാണെങ്കിൽ ആ ആദിമസഭയിൽ അന്നത്തെ സഭയിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ജീവിത കാഴ്ചയിലേക്ക് കാഴ്ചപ്പാടിലേക്ക് മനുഷ്യ സമൂഹത്തെ ക്രിസ്തു മാറ്റിയെങ്കിൽ അപ്രകാരമുള്ള ഒരു ജീവിത ദർശനം നമുക്ക് നൽകുവാൻ ദൈവം തരുന്ന ഒരു സ്വർഗ സുന്ദരമായ ദിവസമായിട്ട് പെന്തക്കോസ്തി പെരുന്നാളിനെ കാണണം. പലപ്പോഴും ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയും പള്ളിയിൽ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഒരു മനുഷ്യൻ ദേവാലയത്തിൽ പോകാൻ മടിയുള്ള ഒരു മനുഷ്യനെ, ഒരു കുടുംബനാഥനെ, കുടുംബനാഥ ദേവാലയത്തിലേക്ക് പറഞ്ഞു വിട്ടു. അദ്ദേഹം സാധാരണ പോകുന്ന സമയം വരുന്ന സമയം കഴിഞ്ഞിട്ടും വരാതെ കണ്ടപ്പോൾ ഭാര്യ ശ്രദ്ധാപൂർവം കാത്തിരുന്നു. തിരികെ വന്നപ്പോൾ ആ മനുഷ്യൻ ഒരു പരാതി പോലെ സന്തോഷത്തോടെയും, സന്തോഷം എന്ന് പറഞ്ഞ ഭാര്യ പങ്കെടുക്കാതെ ഞാൻ പങ്കെടുക്കല്ലോ എന്നുള്ള സന്തോഷം, പരാതി എന്തെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് വരാൻ പറ്റുമെന്ന് പറഞ്ഞ് പോയിട്ട് തിരികെ വരാൻ താമസിച്ചപ്പോഴുള്ള പരാതി, രണ്ടും കൂടെ ചേർത്തി മനുഷ്യൻ പറഞ്ഞു, എടി ഇന്ന് പള്ളിയിൽ പള്ളിക്കൂതാശയായിരുന്നു, അച്ഛൻ രണ്ടുമൂന്ന് പ്രാവശ്യം വന്ന് വെള്ളം മൊത്തത്തിൽ കുടയുന്നത് കണ്ടു, പള്ളിക്കൂതാശയാണ്. നമ്മൾ ഈ വെള്ളം കുടയുന്നത് കണ്ടിട്ടുള്ളത് വീട് കൂതാശയ്ക്കാണെങ്കിൽ അത് മാത്രം കണ്ട് പരിചയപ്പെട്ട ഈ കുടുംബനാഥൻ തിരികെ വന്ന് ഭാര്യയോട് പറഞ്ഞു. അപ്പൊ ഭാര്യ പറഞ്ഞു, അത് പള്ളിക്കൂതാശയല്ല, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളം വിശുദ്ധീകരിച്ച് തളിപ്പിന്റെ അനുഭവം നിങ്ങൾക്കൊക്കെ ലഭിച്ചതാണ്. അപ്പൊ അതിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ട്, അത് പ്രാപിക്കാനായിട്ട് ശിരസ് നമിച്ചുകൊണ്ട് അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരെയും വൈദികർക്ക് ചിലപ്പോഴൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളം കൊണ്ട് അത് ഉൽപ്പത്തി പുസ്തകത്തിലെ പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിന്റെ മീതയെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു. ആ പരിവർത്തിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ, വിശുദ്ധീകരിക്കപ്പെട്ട ജലത്തിന്റെ ഭാവത്തിൽ പ്രതീകാത്മകമായി നമ്മുടെ മുഖത്തേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് തളിക്കുമ്പോൾ ആ തളിപ്പ് മൂലം ദൈവം തമ്പുരാന്റെ കൃപ നമ്മൾ പ്രാപിക്കും. അതുകൊണ്ട് ആ വെള്ളം തളിക്കുന്നത് മാത്രമല്ല, അതിൽ ആ അരമണിക്കൂർ ദൈർഘ്യമുള്ള മൂന്ന് ശുശ്രൂഷകൾ കൃത്യമായിട്ട് നടത്തിയാൽ ഒന്നര മണിക്കൂർ ശുശ്രൂഷയുണ്ട്, ഈ മൂന്ന് ശുശ്രൂഷകൾ മാത്രം. അതുകൂടാതെയാണ് സാധാരണയുള്ള പ്രഭാത നമസ്കാരവും വിശുദ്ധ കുർബാനയും. അപ്പൊ എത്ര മണിക്കൂർ വരുമെന്നുള്ളത് ഓർക്കുമ്പോൾ തന്നെ നമ്മൾ പറയും, എന്നാ പിന്നെ ഇന്നങ്ങ് ലീവ് എടുക്കാം. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്, അത്രയും ത്യാഗം എടുത്തുകൊണ്ട് ഞാൻ ഈ പരിശുദ്ധാത്മാവിനെ പുതുക്കുമെന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരാനായിട്ട് സാധിക്കണം. അഞ്ചാമതായി ഓർമ്മപ്പെടുത്തുവാനുള്ള കാര്യം, വട്ട് ഈസ് ദ റിലവൻസ് ഓഫ് പെന്തക്കോസ്റ്റ്, ദ ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്റ്റ് ടുഡേ? നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അതിന്റെ പ്രസക്തി എന്താണ്? അത് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആദിമ ക്രൈസ്തവ സഭയിൽ അതിനെ സാക്ഷീകരിക്കുവാൻ, അതിനെ സാക്ഷിയാകുവാൻ അന്ന് ജീവിച്ചിരുന്ന ശിഷ്യന്മാർക്കും അന്നത്തെ ആ പ്രാർത്ഥനാപൂർവം കൂടിയിരുന്ന സംഘത്തിനും സാധിച്ചുവെങ്കിൽ ആധുനിക ജീവിതത്തിൽ അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ തേർഡ് മില്ലേനിയത്തിൽ ജീവിക്കുന്ന നമുക്കും അല്ലെങ്കിൽ അതാത് തലമുറകളിൽ ജീവിക്കുന്ന മനുഷ്യ സമൂഹം ആ അനുഗ്രഹത്തെ ചോദിച്ചു വാങ്ങുവാൻ സ്വയം ശിരസ് നമിച്ചുകൊണ്ട് നിൽക്കുന്ന ദിവസമാണ് പെന്തക്കോസ്തി പെരുന്നാൾ. ഇതെന്തിനെന്ന് ചോദിച്ചാൽ, ഭൂമിയിലെ ജീവിതം പരിപൂർണമാകണമെങ്കിൽ ശാസ്ത്ര ലോകത്തിലെ അറിവുകൾ മാത്രം പോരാ, നമ്മൾ പഠിച്ചിരിക്കുന്ന അറിവുകൾ പ്രാവർത്തികമാക്കണമെങ്കിൽ, അത് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനുള്ള അവസരം കൂടി ഉണ്ടാകണം. ഈ അവസരം നൽകുന്ന ശക്തിയാണ് ദൈവം. നമ്മൾ പ്രാപിച്ചതും നമ്മൾ പഠിച്ചതുമായ എല്ലാ കാര്യങ്ങളും അത് ഉപയോഗപ്രദമായി സമൂഹത്തിന് കൈമാറ്റം ചെയ്യണമെങ്കിൽ അതിന് അവസരം നൽകുന്ന ശക്തിയുടെ പേരാണ് ദൈവം. അത് പഠിച്ചു കഴിയുമ്പോഴും പ്രാവർത്തികമാക്കണമെങ്കിൽ അതിന് ആയുസ്സും ആരോഗ്യവും ലഭിച്ചെങ്കിൽ മാത്രമേ അത് പ്രാവർത്തികമാക്കാൻ പറ്റൂ. ആ ആയുസ്സും ആരോഗ്യവും നൽകുന്ന അതിശക്തമായ ചൈതന്യത്തിന്റെ പേരാണ് ദൈവം. അപ്പോൾ ഈ ദൈവീക ചൈതന്യത്തെ പ്രാപിച്ചെങ്കിൽ മാത്രമേ ശാസ്ത്ര ലോകത്തിലൂടെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. ഇന്നത്തെ കൊച്ചു തലമുറകളോടൊക്കെ പലപ്പോഴും സംവേദനം നടത്തുമ്പോൾ അവരൊക്കെ പറയുന്നത്, അച്ഛാ എനിക്ക് മൾട്ടി മില്യണർ ആകണം, അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡിലെ കാർ വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇവിടുന്ന് ഹ്യൂസ്റ്റണിൽ നിന്ന് മാറി അല്പം കൂടി സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള സ്ഥലത്തേക്ക് മാറണം, അല്ലെങ്കിൽ ഇവിടെയുള്ള ഏറ്റവും നല്ല ഒരു മില്യൺ വീട് എനിക്ക് സ്വന്തമാക്കണം. ഇങ്ങനെ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹം വെക്കുന്ന കുട്ടികൾ, അത് സ്വന്തമാക്കണമെങ്കിൽ ഒറ്റ ഒരു മാർഗമേ ഉള്ളൂ. അപ്പൊ അതിലൊരു കുട്ടിയോട് ഞാൻ ചോദിച്ചു, നീ അച്ഛനാകാൻ താല്പര്യപ്പെടുത്തുണ്ടോന്ന് ചോദിച്ചു. പറഞ്ഞു, അച്ഛനായാൽ പിന്നെ വലിയ കാറൊന്നും ഓടിക്കാൻ പറ്റത്തില്ല, വലിയ വീടൊന്നും വെക്കാൻ പറ്റത്തില്ല, എല്ലാം റെസ്ട്രിക്ഷൻസ്, അതുകൊണ്ട് എനിക്ക് അച്ഛനാകണ്ട, പക്ഷെ ഞാൻ പള്ളിയിലൊക്കെ വന്നോളാം, പക്ഷെ എനിക്ക് അച്ഛനാകണ്ട, എനിക്കൊരു ഡോക്ടർ ആകണം, അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആകണം, അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും നല്ല പണം ഉണ്ടാക്കുന്ന ഏതെങ്കിലും മേഖലയിലെ ഒരു ജോലിയിലേക്ക് എനിക്ക് പ്രവേശിക്കണം. ഈ ചിന്ത ഈ കുട്ടികളുടെ മനസ്സിൽ എവിടെ നിന്ന് വന്നു ചോദിച്ചാൽ, ലോകത്തിൽ നിന്ന് മാത്രം വന്നതല്ല, വീട്ടിലെ സംവേദനവും വീട്ടിലെ സംസാര വിഷയങ്ങളുമൊക്കെ ഇതിനോട് ചേർന്നൊക്കെ ചിലപ്പോഴൊക്കെ വരുമ്പോഴാണ് കുട്ടികളും ഇതേ ഭാഷകൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ ചിന്തയെ ഞാൻ പരിപൂർണമായിട്ട് നിയന്ത്രിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തിരുത്തി കുറിക്കണമെന്നുള്ള അർത്ഥത്തിലല്ല, അതിനേക്കാൾ വലുത് അതൊക്കെ ഉപയോഗിക്കപ്പെടണമെങ്കിൽ നിനക്കൊരു ചൈതന്യത്തിന്റെ കൃപ ആവശ്യമുണ്ട്, നിനക്കൊരു അപാരമായ ശക്തിയുടെ ആവശ്യമുണ്ട്, നിനക്കൊരു അതിതീക്ഷ്ണമായ നന്മയുടെ ആവശ്യമുണ്ട്, നിനക്ക് അതിശക്തമായ ഒരു സ്നേഹത്തിന്റെ ഭാവം നിനക്ക് ആവശ്യമുണ്ട്. ആ സ്നേഹത്തിന്റെ ഭാവത്തിന്റെ പേരാണ് ദൈവം. ആ ചൈതന്യത്തെ പ്രാപിക്കുവാനാണ് പെന്തക്കോസ്തി പെരുന്നാളിൽ ഞാൻ നിങ്ങൾ കടന്നു ചെല്ലുന്നത് എന്ന് ഓർക്കുമ്പോൾ ആ പരിശുദ്ധാത്മശക്തി നമ്മളിലേക്ക് കടന്നു വരും. ഇതാണ് അതിന്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കുവാനുള്ള ഒരു പ്രാധാന്യം. ഒരു ചെറിയ ദൃഷ്ടാന്തം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമുക്കറിയാം മുള എന്ന് പറയുന്ന ഒരു ചെടിയെ മുള ചെടിയായിട്ടോ വൃക്ഷമായിട്ടോ തന്നെ ചിത്രീകരിക്കാറില്ല, അത് കൂട്ടമായിട്ടാണ് എപ്പോഴും വളരുന്നത്. അത് ചെറിയ മർമരങ്ങളൊക്കെ കാറ്റിൽ അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ മുള ഒരിക്കലും ഒരു അതിശക്തമായ കാറ്റടിക്കുമ്പോൾ ഒടിഞ്ഞു വീഴാറില്ല. മറ്റേത് വൃക്ഷങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ കാറ്റിന്റെ ശക്തി അനുസരിച്ച് ഒന്നുകിൽ അതിന്റെ കൊമ്പുകൾ അടർന്നു വീഴും, അല്ലെങ്കിൽ അത് കടപുഴകി വേരോടുകൂടി മറിഞ്ഞു വീഴുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് തെങ്ങെന്ന് പറയുന്ന ഒറ്റത്തടി വൃക്ഷം, അതിന്റെ റൂട്ട് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ അതൊരു ക്ലസ്റ്ററായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓരോ പ്രാവശ്യം തെങ്ങ് ഒലയുമ്പോഴും അതിന്റെ വേരുകൾ കുറെ എണ്ണം പൊട്ടും. പക്ഷേ അടുത്ത മഴ സീസൺ കടന്നു വരുമ്പോൾ, അതിന് അനുയോജ്യമായ ഒരു കാലഘട്ടം കടന്നു വരുമ്പോൾ എത്ര വേരുകൾ പൊട്ടിയോ അതിന്റെ ഇരട്ടി വേരുകൾ ഭൂമിയിലേക്ക് വീണ്ടും ആഴ്ന്നിറങ്ങും. വീണ്ടും അടുത്ത കാറ്റ് വരുമ്പോഴും ശക്തമായി കാറ്റടിക്കുമ്പോൾ ഈ തെങ്ങെന്ന് പറയുന്ന അല്ലെങ്കിൽ മുളയും തെങ്ങും ഒക്കെ ഇങ്ങനെ ആടി ഉലയും ശബ്ദങ്ങൾ ഉണ്ടാക്കുമെന്നല്ലാതെ അത് കടപുഴകി വീഴാറില്ല. പക്ഷെ വീഴുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. ഒരു പക്ഷെ മണ്ണിട്ടയിലാണ് നിൽക്കുന്നത്, ചിലപ്പോൾ വീഴുന്നിരിക്കും. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി ഇത് പറയുന്നത് മാത്രം. എന്നാൽ മറ്റു വൃക്ഷങ്ങളൊക്കെ ആഴത്തിലേക്ക് വേരുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഒറ്റ കാറ്റിന് ശക്തമായി കാറ്റടിച്ചാൽ ഇത് മറിഞ്ഞു വീഴും. ഞാൻ പറഞ്ഞു വന്നത് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നതും ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ശക്തി പ്രാപിക്കുന്നതും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ദേവാലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ആടി ഉലച്ചിലുകൾ മൂലം ഏതൊക്കെ വേരുകൾ നഷ്ടപ്പെട്ടുവോ ആ വേരുകളൊക്കെ വീണ്ടും വീണ്ടും പൊട്ടിക്കിളിർക്കുവാൻ ദൈവം നൽകുന്ന അസുലഭ സന്ദർഭമാണ് ദേവാലയത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ. ആ ഒരർത്ഥത്തിൽ നമ്മൾ ദേവാലയത്തിലെ പരസ്യമായ ആരാധനകളെ കാണുമെങ്കിൽ എനിക്ക് നമ്മൾ ചിലപ്പോഴും ചെല്ലുന്നത് ഞാൻ വലിയവനാണെന്നും പറഞ്ഞാൽ ദേവാലയത്തിൽ ചെല്ലുന്നത്, ചിലട് പറയുന്നത് ഞാൻ ഇവിടെ ഒന്നും അല്ലേന്നും പറഞ്ഞാൽ. പക്ഷെ ദൈവം ദേവാലയത്തിൽ വിശ്വാസിയോട് പെരുമാറുന്നത് എല്ലാവർക്കും ഒരേപോലെ സമൃദ്ധമായ കൃപകൾ നൽകി വിടുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വേദനയും നൊമ്പരവും സന്തോഷവും സങ്കടവും എല്ലാം ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ചു കഴിയുമ്പോൾ അതിലൂടെ ആ പൊട്ടിപ്പോയ നഷ്ടപ്പെട്ടുപോയ വേരുകളെ വീണ്ടും പുനരാവിഷ്കരിക്കുവാൻ ദൈവം നൽകുന്ന സ്വർഗീയമായ അവസരം പരസ്യമായ ആരാധനയിൽ ആരാധനാലയത്തിൽ വെച്ച് നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് ദൈവകൃപ പ്രാപിക്കുവാൻ ഈ പെന്തക്കോസ്തി പെരുന്നാളിൽ ഒരു മുളയെ പോലെ, മുളയ്ക്ക് കൂട്ടമായിട്ട് വളരും, ആ കൂട്ടമായിട്ട് വളരുന്നത് മാത്രമല്ല മുളയ്ക്കും തെങ്ങിനും ഒക്കെ ഒരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകിച്ച് മുളയാണ് വളരെ നല്ല ഉദാഹരണം. മുളയുടെ ഓരോ തടിയും നമ്മളൊന്ന് പിളർത്തി നോക്കുകയാണെങ്കിൽ ഒരടിയോ അല്ലെങ്കിൽ ഒന്നര അടിയോ നീളത്തിൽ ഓരോ ചെറിയ മുട്ടുകൾ പോലെയുണ്ട്. മുട്ടുകൾ, ആ മുട്ടുകൾ എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ ദൃഢമാക്കി അത് മേലോട്ട് വളരുകയാണ്. നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്ക് വളർന്നാൽ മതി, അല്ലെങ്കിൽ മറ്റാരുമായിട്ടും എനിക്കിത് ബന്ധമില്ല, ഞാൻ തന്നെ സ്വയമായിട്ട് ജീവിക്കും, മറ്റാരും എനിക്കില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഈ മുളയുടെ മുട്ടുകളിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ മതി. അത് നമ്മളെ പഠിപ്പിക്കുന്നത് ബന്ധങ്ങളിലൂടെയാണ് ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കുന്നത്. ആ ബന്ധങ്ങളെ സൂക്ഷ്മമായും സൃഷ്ടിപരമായും നമ്മൾ സൂക്ഷിക്കുമ്പോഴാണ് ആ കൃപയിൽ നമ്മൾ മുന്നോട്ട് വളരുന്നത്. കൂട്ടമായി വളർന്ന് കൊടുങ്കാറ്റുകളെ അതിജീവിക്കുവാൻ മുളയെ പോലെ തെങ്ങിനെ പോലെ നമുക്കും പരിശീലിക്കാം. ഈ പെന്തക്കോസ്തി പെരുന്നാളിൽ ദൈവകൃപ കൊണ്ട് നിറയുവാൻ എല്ലാവരെയും വലിയവനായ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർണ്ണമാക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിലെ ഏതാനും വാക്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് കാലിക പ്രസക്തിയുള്ള ചിന്തകളെ കൂട്ടിയിണക്കി പെന്തക്കോസ്തി പെരുന്നാളിന്റെ പ്രാധാന്യവും അതെങ്ങനെ നമ്മൾ ജീവിതത്തിൽ കൈകാര്യം ചെയ്യണം, ഏത് രീതിയിൽ അതിനെ ഉൾക്കൊള്ളണം എന്ന് വളരെ വിശദമായി നമ്മളെ സ്പർശിക്കുന്ന വിധത്തിൽ ഇതിനെയൊക്കെ തള്ളിക്കളയാൻ വേണ്ടി നിരാകരിക്കുമ്പോഴും നമ്മളിൽ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളും ഇത് സ്വീകരിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ആത്മീയ മുന്നേറ്റവും ഒക്കെ വളരെ നല്ല രീതിയിൽ പ്രിയപ്പെട്ട ഐസക് ബി പ്രകാശിച്ചൻ നമുക്ക് പ്രസംഗത്തിൽ കൂടെ നമ്മളെ അറിയിച്ചു. തീർച്ചയായിട്ടും കാലഘട്ടത്തിൽ വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ചിന്തോദ്ദീപകമായ ആശയങ്ങളായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് കേൾക്കുന്നവർക്ക് അത് കൂടുതൽ ഉൾക്കൊള്ളുവാനും പ്രത്യേകിച്ച് പെരുന്നാളുകളുടെ പ്രാധാന്യം അത് ഹൃദയത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ തമ്പുരാനോട് കൂടുതൽ അടുക്കുവാനുള്ള സാധ്യതയായി ഈ ഒരു ധ്യാനം പരിലസിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞത് എല്ലാം ഞാൻ വീണ്ടും പുനരുദ്ധരിക്കുന്നില്ലെങ്കിലും ഞാൻ ഒരു കാര്യം അച്ഛൻ പറഞ്ഞത് ഒന്നുകൂടെ ഒരാവർത്തിച്ച് ഞാൻ പറയുന്നത്, അച്ഛൻ ഒരു കാര്യം പറഞ്ഞു, ഡോക്ടർമാർ ഇപ്പൊ ഫൈൻഡ് ചെയ്ത് എല്ലാവരിലും കൊറോണയൊക്കെ ഉണ്ട്, പക്ഷെ ഇമ്മ്യൂണിറ്റി ഉള്ള ആളുകൾ അതിനെ അതിജീവിക്കുന്നു, അല്ലാത്തവരൊക്കെ പട്ടുപോകുന്നു. വാസ്തവത്തിൽ ആത്മീയതയിലും അതൊക്കെ തന്നെയാണ്. ഈ കൊറോണ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ തിന്മയുടെ സാധ്യത ലോകത്തിൽ നിറച്ചുണ്ട്, പക്ഷെ ആത്മീയ ഇമ്മ്യൂണിറ്റി ഉള്ളവരൊക്കെ അതിനെ അതിജീവിക്കും, അല്ലാത്തവരൊക്കെ പട്ടുപോകും. അതുകൊണ്ട് തന്നെ ഈ മരിച്ചു പോകുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, ആത്മീയമായിട്ട് മരണപ്പെടുന്ന കാര്യമാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഈ പിന്നെ ഇത്തരം രീതിയിലുള്ള പൈശാചി കൊറോണകളൊക്കെ നമുക്ക് ചുറ്റുപാടുമുണ്ട്, എന്നാൽ അവയെ അതിജീവിക്കാൻ ഒരു ആത്മീയ ഇമ്മ്യൂണിറ്റി നമ്മൾ വർദ്ധിപ്പിക്കുക. ഈ ഈ പെന്തിക്കോസി ആണെങ്കിലും ഇതുപോലുള്ള സഭ നമുക്ക് നൽകുന്ന വളരെ ശിക്ഷണത്തോടുകൂടി നൽകുന്ന എല്ലാ ആരാധന അനുഷ്ഠാന സംവിധാനങ്ങൾ ക്രമീകരണങ്ങളൊക്കെ നമുക്കൊരു സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനുള്ള സാധ്യതകളാണെന്നുള്ള തിരിച്ചറിവ് എപ്പോൾ നമുക്ക് ഉണ്ടാകുന്നോ അപ്പം നമുക്ക് കൂടുതൽ നല്ല ഫലം കഴിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. നമുക്കൊക്കെ ഞാൻ ഉൾപ്പെടെ നമുക്കൊക്കെ അതിന് ഇടയാവട്ടെ, സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ വാക്കുകൾ വളരെ സ്വാധീനിക്കുന്ന ഈ വാക്കുകൾ കൂടുതൽ ബലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒരിക്കൽ കൂടി പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ പ്രിയപ്പെട്ട അച്ഛനുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ വായിക്കും, അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട ഷോണച്ചൻ, ഷോണച്ചനെയൊക്കെ ഒരുപക്ഷെ പലർക്കും അറിയാം. അച്ഛന് റോമില് ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും അച്ഛന് നമ്മുടെ അരമനയിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും പേരുകൾ വായന ശേഷം പ്രിയപ്പെട്ട ഷോണച്ചൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ്. ഒരു ജോബിയെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തോമസ് യോഹന്നാനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കണം. വളരെ ക്രിട്ടിക്കലായിട്ട് വെന്റിലേറ്ററിലാണ്, നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു തമ്പിയെ ഓർത്ത് പ്രാർത്ഥിക്കുക. അന്നമ്മ, സക്കറിയ, റെജി, ഷോണി, ഷിബു, സൽമ, സുനീഷ്, മീഖ, അതുപോലെ തന്നെ ഒരു ബാബുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, ടോണിയെ ഓർത്ത് പ്രാർത്ഥിക്കാം, 8 വയസ്സുള്ള ഒരു മകനെ നിരന്തരം നമ്മൾ ഓർക്കുന്നു, ആ മകനെ ഓർത്ത് പ്രാർത്ഥിക്കാം, ജിമ്മിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, ഓമന ചാണ്ടിയെ ഓർത്ത് പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ ആലീസ് ജോസഫ്, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ മാമനച്ചൻ അവരുടെ പേരുകൾ പ്രത്യേകിച്ച് പറയാനുണ്ടോ അച്ഛാ? മാമനച്ചൻ
ഇല്ല.
ഇല്ല, ഓക്കെ. മറ്റ് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെല്ലാം വന്ന് അവരെയൊക്കെ ദൈവസ്ഥാനം എല്ലാവർക്കും ഇപ്പോഴും ഷോണച്ചൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഷോണച്ചൻ.
Glory be to the Father, Son, and the Holy Spirit, one true God, forever and ever. Amen.
Amen.
Holy Trinity, we thank you and we praise you for yet another wonderful and blessed opportunity for all of us to gather together to continue to worship you and praise you. Heavenly Father, we pray for your continued mercies upon each and every one of us as we together, all the Achans and all the lay faithful together, go through this very challenging and in unity, in prayer, in meditation, with fasting and with self-control and with self-discipline, as we await the perfection of the Holy Spirit that we are to experience at the feast of the Pentecost. Heavenly Father, we pray at this time for all who are suffering, for all who are experiencing difficulties, for all those who are mourning, for those in depression, for those who are physically sick, for those who are facing all sorts of challenges. Heavenly Father, we pray for your mercies upon each and every one of us, especially all the names of the beloved faithful that have been read just now. We pray for your blessings and your mercies and your grace to be upon them and to fill them. May the Holy Spirit, whose perfection and completion we eagerly await, may your Holy Spirit be with each and every one of these your beloved children, and with each and every one of us, Lord. Guide us, comfort us during this tough and difficult time. There are many, especially Lord, who are suffering financially. Be with them and help them and open a door, Lord, so that they may find hope for their families. We pray for all the dearly beloved Achans who are on this call, the Achans who are part of the Houston area, and as well as every single clergy member of our diocese. Father, we pray for your mercies and your continued protection and guidance upon them. Continue to give them the strength to do wonderful pastoral work for you, Lord. May all the souls under their care come closer to you, Father, through their wonderful work. We pray for each and every parish of this diocese, all the families, and specifically, Lord, for those who are struggling during this tough time. May your beloved sons and the Holy Spirit's protection and mercy continue to be with them. We pray, Lord, especially for our beloved Tirumeni, as Tirumeni continues to do blessed work for our diocese. Protect Tirumeni and continue to guide his grace so that our diocese may continue to grow and move forward. We pray, Lord, for each and every one of us who is participating in this call. Bless them and guide them. And especially may your Holy Spirit that we await help us to live a life that is full of peace and love, and that shared peace and love that we have received through the victorious resurrection enable us to live and to think and to speak in a way that exemplifies and glorifies the peace and love of the risen Lord. May the Holy Spirit guide our conscience to do things in a way, O Heavenly Father, that you are pleased with. May the Holy Spirit help us to make decisions such that others will come to know you better. Others will come closer to you because of those decisions that we make that are in congruence with the will of the Holy Spirit. Help us to protect this temple, this body that we have, and help it grow in a way such that the Holy Spirit is nurtured within this body. Use us, Lord, as vehicles of your peace and love. We pray once again, Lord, for everyone who's gathered on this call. We pray for all our relatives and family, those who are far and those who are near. May each of their angels protect them from harm. May the victorious cross be a shield and rampart for all of them and all of us. May the intercession of Mary, the God-bearer, St. Thomas the Apostle to India, Mar Gevorgi Sada, Mar Kuriakos Sada, Yildo Mar Basilius, Mar Grigorius, and Mar Dionysius, be a source of strength and help and encouragement during these difficult times. We pray, O Heavenly Father, for all our dearly departed in that wonderful age to come after your only begotten Son's second coming. May all of them and all of us be made worthy to stand before you and to praise you unto eternity. We ask all of this as we ascribe glory to you, your only begotten Son, and your Holy Spirit, both now and always and forever and ever.
Amen.
പരിസ്ഥിതിയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ചും നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടും എല്ലാവരോടും കൂടി നമ്മുടെ എല്ലാ കുടുംബങ്ങളോടുകൂടിയും ലോകമാസകാലം കഷ്ടത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും ഭയത്തിലും കഴിയുന്ന എല്ലാ നമ്മുടെ സഹോദരി സഹോദരങ്ങളോടു കൂടിയും നമ്മുടെ സഭയോടെയും സഭയെ നേതൃത്വം നൽകുന്ന എല്ലാ പിതാക്കന്മാരോടു കൂടിയും എല്ലാ ആചാര്യന്മാരോടു കൂടിയും ഇപ്പോഴും എപ്പോഴും നേക്കുണ്ടായിരിക്കുമാറാകട്ടെ.
അനുഗ്രഹിതമായ ഈ പ്രാർത്ഥന സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാമനച്ചൻ, അതുപോലെ തന്നെ വളരെ അനുഗ്രഹിതമായ ഒരു ചിന്ത പകർന്ന് നമ്മളെ ധന്യമാക്കിയ പ്രിയപ്പെട്ട ഐസക് പ്രകാശേശൻ, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത വന്ന ഷോണച്ചൻ, അതുപോലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന വന്നിയ ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പൈവിടെ വായിച്ച ജോളി ആന്റി, അതുപോലെ തന്നെ സ്റ്റേറ്റ് ചോദ്യപ്പെട്ട പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും അല്പമായ ഇതിനു വേണ്ടി സഹകരിക്കുകയും ചെയ്യുന്നവർ എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു പദ്ധതി കൃത്യപ്പെടുന്ന ആശംസിക്കുന്നു. ദൈവം നമ്മുടെ നേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.